Psalm 127. This is a good verse to think about when we think of building our family.
നമ്മുടെ കുടുംബങ്ങൾ ഭവനങ്ങൾ പണിയപ്പെടുന്ന കാര്യത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോഴൊക്കെ നമുക്ക് പ്രയോജനപ്പെടുന്ന ഒരു വേദഭാഗമാണിത്.
Unless the Lord builds a house, they labor in vain who build it. Unless the Lord guards the city, the watchman keeps awake in vain.
യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥാ അധ്വാനിക്കുന്നു. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാർ വൃഥാ ജാഗരിക്കുന്നു.
The house is our home, the city is also our home.
ഇവിടെ പറഞ്ഞിരിക്കുന്ന വീട് നമ്മുടെ ഭവനമാണ്. യഹോവ പണിയേണ്ടതായ പട്ടണവും നമ്മുടെ ഭവനമാണ് എന്ന് നമുക്ക് ചിന്തിക്കാം.
We want to build our family, we want to guard our family.
നമുക്ക് നമ്മുടെ ഭവനങ്ങൾ പണിയപ്പെടണം എന്ന് മാത്രമല്ല, നമ്മുടെ ഭവനങ്ങൾ സംരക്ഷിക്കപ്പെടുകയും ചെയ്യേണ്ട ആവശ്യമുണ്ട്.
And it says here that unless the Lord does it, we're wasting our time.
ഈ തിരുവചനം നമ്മോട് പറയുന്നത് യഹോവ കർത്താവ് തന്നെ അത് ചെയ്യുന്നില്ലെങ്കിൽ നാം നമ്മുടെ സമയം പാഴാക്കുകയാണ്.
No matter verse 2, how early you get up in the morning or how late you sleep and work hard.
രണ്ടാം വാക്യത്തിൽ നാം കാണുന്നു,
the Lord builds and guards, we're wasting our time.
രണ്ടാം വാക്യം നമ്മോട് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, കർത്താവ് തന്നെ ആ പണി ചെയ്യുവാൻ നാം അനുവദിക്കുന്നില്ലെങ്കിൽ, കർത്താവ് അത് ചെയ്യുന്നില്ലെങ്കിൽ, നാം അധികാലത്ത് എഴുന്നേൽക്കുന്നതും വളരെ വൈകി ഉറങ്ങാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്യുന്നതും എല്ലാം പാഴ്വേലയാണ്.
We know that there are many believers' families who have the good habit of rising up early in the morning and having family prayer.
എനിക്കറിയാവുന്ന പല ക്രിസ്തീയ കുടുംബങ്ങളുമുണ്ട്, അധികാലത്ത് എഴുന്നേറ്റ് കർത്താവിനെ അന്വേഷിക്കുന്ന, കുടുംബ പ്രാർത്ഥന നടത്തുന്ന ദമ്പതിമാരെ എനിക്കറിയാം.
It's a very good habit.
വളരെ നല്ലൊരു സ്വഭാവമാണ്.
But as I have observed, the children of many of these families that do this, many of them are wayward and worldly.
എന്നാൽ ദുഃഖകരമായിരിക്കുന്ന ഒരു കാര്യം, ഇങ്ങനെ അധികാലത്ത് എഴുന്നേൽക്കുകയും ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന ഭാര്യാഭർത്താക്കന്മാരുടെ കുഞ്ഞുങ്ങൾ പലരും വഴിതെറ്റി കർത്താവിനെ കൂടാതെ ജീവിക്കുന്ന ഒരു കാര്യം.
Why is that?
എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്?
Why is it people who get up at 5:30 in the morning and have family prayer every day for 10-15 years, their children grow up to live for the world?
ഒരു 10-15 വർഷക്കാലം തുടർമാനമായി അധികാലത്ത് എഴുന്നേറ്റ് കുടുംബ പ്രാർത്ഥനയ്ക്ക് സമയം ചെലവഴിക്കുന്ന കുടുംബങ്ങളിലെ കുഞ്ഞുങ്ങൾ എന്തുകൊണ്ടാണ് ദൈവത്തെ കൂടാതെ വഴിതെറ്റിയവരായി പോകുന്നത്?
Because you can't build a home where God is the head of the home for half an hour in the morning. That's all.
അതിന്റെ കാരണം വളരെ ലളിതമാണ്. അതിരാവിലെ അരമണിക്കൂർ സമയം പ്രാർത്ഥനയ്ക്കായി ചെലവഴിച്ചതുകൊണ്ട് മാത്രം കാര്യങ്ങൾ ശരിയാകുകയില്ല. ഒരു കുടുംബത്തിന്റെ നാഥനായിട്ട് സദാ കർത്താവ് ഉണ്ടായിരുന്നെങ്കിലേ കാര്യങ്ങൾ ശരിയാകത്തുള്ളൂ.
You know, we can sometimes wrongly place a lot of emphasis on religious activity.
നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ മതപരമായിരിക്കുന്ന കാര്യങ്ങളില് ചിട്ടകളിൽ ഒക്കെ അമിത പ്രാധാന്യം നൽകുവാനുള്ള ഒരു മനോഭാവമുണ്ട്.
We want our children to grow up like it says here in verse 3 to 5.
3 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത് പോലെ ആ അവസ്ഥയിൽ, അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ വളരണം എന്ന് നമുക്ക് ആഗ്രഹമുണ്ട്.
First of all, parents have to recognize that every child is a gift of the Lord. Verse 3.
3 വാക്യത്തിൽ പറയുന്ന പോലെ മക്കൾ യഹോവ നൽകുന്ന പ്രതിഫലമാണ്, ദാനമാണ് എന്നുള്ളത് എല്ലാ മാതാപിതാക്കന്മാരും ആദ്യമേ തന്നെ അംഗീകരിക്കണം.
Now when you get a gift from somebody, you may, after the man has gone away, you may despise him for giving you such a cheap gift.
നിങ്ങൾക്ക് ഒരു ദാനം സമ്മാനം നൽകിയിട്ട് ഒരാൾ പോയതിന് ശേഷം വളരെ വില കുറഞ്ഞ ഒരു സമ്മാനമാണല്ലോ തന്നത് എന്നുള്ള നിലയിൽ ആ മനുഷ്യനെ നിങ്ങൾ പുച്ഛിച്ച് നിന്ദിച്ച് ചിന്തിച്ചെന്ന് വരാം.
That often happens in weddings. You look at the gift and look at the name of the person who gave it and say, why did he give such a cheap gift?
വിവാഹ വേളകളിൽ ചിലപ്പോഴൊക്കെ ഇത് സംഭവിക്കാറുണ്ട്. എല്ലാവരും പിരിഞ്ഞതിന് ശേഷം ദമ്പതിമാര് വിവാഹ പൊതിയൊക്കെ സമ്മാന പൊതിയൊക്കെ അഴിച്ച് നോക്കുമ്പോൾ വളരെ വില കുറഞ്ഞ സമ്മാനവും തന്ന ആളിന്റെ പേരും ഒക്കെ കാണുമ്പോൾ മനസ്സിൽ അവരോട് ഒരു പുച്ഛഭാവം തോന്നുക സാധാരണയാണ്.
That teaches us something not about the other person, but it teaches us something about ourselves.
അങ്ങനെ നാം ചിന്തിക്കുന്നെങ്കിൽ അത് ദാനം സമ്മാനം തന്ന ആളിനെ കുറിച്ചല്ല കാര്യങ്ങൾ വെളിവാക്കുന്നത്, മറിച്ച് നമ്മെ കുറിച്ച് തന്നെയാണ്. അങ്ങനെ ചിന്തിക്കുന്ന നമ്മെ കുറിച്ച് അത് ആ മനോഭാവം വെളിപ്പെടുത്തുന്നത് ഇത് മാത്രമാണ്, മറ്റുള്ളവർ എനിക്ക് വില കുറഞ്ഞ വലിയ വിലയൊന്നുമില്ലാത്ത സമ്മാനങ്ങൾ തരാൻ പാടില്ല, ഞാൻ വളരെ വലിയ ആളാണ്, എനിക്ക് വളരെ വിലയുള്ള നല്ല സമ്മാനങ്ങളെ തരാൻ പാടുള്ളൂ. ആ ചിന്ത
Jesus, who is greater than all of us, appreciates even a cup of cold water.
നാം എല്ലാവരെക്കാളും എത്രയും ഉന്നതനായിരിക്കുന്ന യേശു, ഒരു പാത്രം തണുത്ത വെള്ളം അവന് ലഭിച്ചാൽ അതിനെക്കുറിച്ച് നന്ദിയുള്ളവനായി.
He appreciates 2 paisas that a widow drops in the offering box.
ദൈവാലയത്തിന്റെ ഭണ്ഡാരത്തിൽ ഒരു വിധവയിട്ട 2 ചില്ലിക്കാശിനെ ശ്രദ്ധിക്കുകയും വിലമതിക്കുകയും ചെയ്യുന്നവനാണ് നമ്മുടെ കർത്താവ്.
The more we become like Jesus, the more we will appreciate even the smallest gift that somebody gives to us.
നാം കർത്താവ് യേശുവിനെ പോലെ കൂടുതൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴും മറ്റുള്ളവർ നമുക്ക് നൽകുന്ന ദാനങ്ങൾ എന്തു തന്നെയാണെങ്കിലും അതിനെ വിലമതിക്കുവാനും നന്ദിയുള്ളവരായിരിക്കാനും നാം പഠിച്ചുകൊണ്ടിരിക്കും.
The more like the devil we are, the more we complain about other people and the gifts they give us.
നാം പിശാചിനോട് കൂടുതൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നേരെ മറിച്ച് മറ്റുള്ളവർ നൽകുന്ന ദാനങ്ങളെക്കുറിച്ച് നാം നന്ദി കെട്ടവരും പുച്ഛഭാവത്തിൽ സംസാരിക്കുന്നവരുമായിരിക്കും.
These are the areas where we discover whether we are like Christ or like the devil, not how loudly we sing in the meeting.
മീറ്റിംഗിൽ നാം എത്ര മനോഹരമായി പാടുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലല്ല നാം യേശുക്രിസ്തുവിനെ പോലെ ആയിക്കൊണ്ടിരിക്കുകയാണോ അതോ പിശാചിന്റെ മുഖച്ചായയിലാണോ നാം വളരുന്നത് എന്നുള്ളത് വെളിപ്പെടുത്തുന്നത് ഇതുപോലെയുള്ള സന്ദർഭങ്ങളിലെ നമ്മുടെ മനോഭാവങ്ങളാണ്.
Many believers are more like the devil than like Jesus Christ.
ഞാൻ ദുഃഖത്തോടെയാണെങ്കിലും പറയട്ടെ, പല വിശ്വാസികളും കർത്താവ് യേശുവിനെ പോലെ ആകേണ്ടതിന് പകരം പിശാചിന്റെ പ്രതിച്ഛായയിലാണ് അവർ വളർന്നു വരുന്നത് എന്നുള്ളത് സത്യമാണ്.
യു മസ്റ്റ് എക്സാമിൻ യുവർസെൽഫ്.
നിങ്ങൾ ഓരോരുത്തരും വ്യക്തിപരമായി നിങ്ങളുടെ ജീവിതം ശോധന ചെയ്യണം.
ബിക്കോസ് ഇഫ് യു ആർ ലൈക്ക് ദ ഡെവിൾ, യുവർ ചിൽഡ്രൻ ആർ ഗോണ്ട് ബി ലൈക്ക് ദ ഡെവിൾ ടു.
അതെന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്? നിങ്ങൾ പിശാചിന്റെ സ്വഭാവത്തിലാണ് മുന്നോട്ട് പോകുന്നതെന്ന് വരികിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളും ആ സ്വഭാവത്തിൽ വളരുന്നതിൽ അത്ഭുതപ്പെടാനില്ല.
If they hear you complaining and criticizing other people, they're going to be like the devil when they grow up.
പരാതിപ്പെടുകയും മറ്റുള്ളവരെ വിമർശിക്കുകയും ചെയ്യുന്ന നിങ്ങളുടെ മനോഭാവം ശ്രദ്ധിച്ച് വളരുന്ന കുഞ്ഞുങ്ങൾ ആ സ്വഭാവം അവരിലും പകർത്തിയാൽ നിങ്ങൾ അത്ഭുതപ്പെടേണ്ട.
Even if you get up every morning at 5:30 and have family prayer.
എന്നും അതിരാവിലെ 5:30 എഴുന്നേറ്റ് കുടുംബ പ്രാർത്ഥന നിങ്ങൾ തുടരുന്നവരാണെങ്കിലും നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വഴിതെറ്റി പോയാൽ നിങ്ങൾ അതിശയിക്കരുത്.
You can't cancel out your behavior by 30 minutes of prayer in the morning.
ഞാൻ പറയുന്നതിന്റെ താല്പര്യം, ഒരു പകൽക്കാലത്ത് നിങ്ങളുടെ സംസാരം, പെരുമാറ്റം, മനോഭാവങ്ങൾ, ഈ കാര്യങ്ങളിലെ തിന്മകളൊന്നും രാവിലെയുള്ള 30 minutes പ്രാർത്ഥന കൊണ്ട് നിങ്ങൾക്ക് മായ്ച്ചു കളയുവാൻ കഴിയില്ല.
ക്രിസ്ത്യാനിറ്റി ഈസ് നോട്ട് 30 minutes ഓഫ് പ്രേയർ, ഇറ്റ്സ് എ ഹോൾ വേ ഓഫ് ലൈഫ്.
ക്രിസ്ത്യാനിത്വം എന്ന് പറഞ്ഞാൽ 30 minutes നേരത്തെ പ്രാർത്ഥനയല്ല, എത്ര ആത്മാർത്ഥമുള്ളതാണെങ്കിലും അത് ഒരു ജീവിത ക്രമമാണ്.
ഐ എം നോട്ട് ഡിസ്പൈസിംഗ് ഗോയിംഗ് ടു മീറ്റിംഗ്സ് ഓർ പ്രേയർ ഓർ ബൈബിൾ റീഡിംഗ്.
ക്രിസ്ത്യൻ മീറ്റിംഗുകൾക്ക് പോകുന്നതോ ദൈവവചനം വായിക്കുന്നതോ കുടുംബ പ്രാർത്ഥന ഇതിനെ ഒന്നും ഞാൻ വില കുറച്ച് പറയുകയല്ല.
ഓൾ ഐ എം സെയിങ് ഈസ് വാട്ട് ഈസ് മോർ ഇമ്പോർട്ടന്റ്.
ഏത് കാര്യത്തിനാണ് നാം കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് എന്നുള്ളതാണ് എന്റെ ഹൃദയത്തിലുള്ളത്.
സോ അപ്ലൈങ് ദിസ് ടു ചിൽഡ്രൻ ഹു ആർ എ ഗിഫ്റ്റ് ഓഫ് ദ ലോർഡ്.
മക്കൾ യഹോവ നൽകുന്ന ദാനമാണ് എന്ന് തിരുവചനം പറയുന്നു. ദൈവം തരുന്ന ഈ ദാനങ്ങളെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ,
ഐ വോണ്ട് ടു ആസ്ക് യു, എനി ഓഫ് യു ഹാവ് എ കംപ്ലൈന്റ് അഗൈൻസ്റ്റ് ഗോഡ് for the type of child he gave you, first of all.
ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇവിടെ ഇരിക്കുന്ന വിവാഹിതരായിരിക്കുന്ന സഹോദര സഹോദരന്മാരെ, ദൈവം നിങ്ങൾക്ക് തന്നെ ഏതെങ്കിലും ഒരു കുഞ്ഞിനെ കുറിച്ച് ദൈവത്തോട് പരിഭവമോ പരാതിയോ ഉള്ളവരാണോ നിങ്ങൾ?
Maybe you have one child who is very brilliant and very capable and smart.
ഒരുപക്ഷെ നിങ്ങളുടെ ഒരു കുട്ടി വളരെ സമർത്ഥനായിരിക്കാം, വളരെ ബുദ്ധിശാലിയായിരിക്കാം.
Another one is not so clever. He doesn't get such good marks in school.
എന്നാൽ മറ്റൊരു കുട്ടി അതുപോലെ ബുദ്ധിപൂർവ്വമുള്ളവനല്ല, അവന് സ്കൂളിൽ മറ്റേ കുട്ടിയെ പോലെ നല്ല മാർക്ക് ലഭിക്കുന്നില്ല.
Tell me honestly, or tell yourself honestly, do you value one above the other?
നിങ്ങൾ നിങ്ങളോട് തന്നെ ഈ കാര്യത്തിന്റെ ഉത്തരം പറഞ്ഞാൽ മതി. ഈ തരത്തിലുള്ള 2 കുട്ടികൾ നിങ്ങൾ കൊണ്ടുവരികിൽ ഒരാളിനെ മറ്റേയാളിനേക്കാളും അധികം നിങ്ങൾ വിലമതിക്കുന്നുണ്ടോ, സ്നേഹിക്കുന്നുണ്ടോ?
Do you despise the gift God gave you in that child who is not so intelligent or not so smart?
അത്ര മിടുക്കനല്ലാത്ത, അത്രയധികം സമർത്ഥനല്ലാത്ത ആ രണ്ടാമത്തെ കുഞ്ഞ് എന്ന് പറയുന്ന ദാനം നിങ്ങൾക്ക് ദൈവം തന്നു, ആ ദാനത്തെ നിങ്ങൾ പുച്ഛിക്കുകയാണോ?
Even though you may never say it, that child will sense it in your spirit.
ഒരു പക്ഷെ നിങ്ങൾ നാവ് കൊണ്ട് ഒരിക്കലും ഈ കാര്യം പറഞ്ഞില്ലെങ്കിൽ പോലും നിങ്ങൾ നിന്ദിക്കുന്ന വിലമതിക്കാത്ത ഈ കുഞ്ഞുണ്ടല്ലോ, അവന് നിങ്ങളുടെ മനോഭാവം അവനെ ഗ്രഹിക്കുവാൻ കഴിയും എന്ന് നിങ്ങൾ ഓർക്കണം.
Throughout the scriptures, we see how God has often bypassed the acceptable sons and chosen the ones that were not accepted.
ദൈവത്തിന്റെ തിരുവചനം നാം ശ്രദ്ധിച്ചു പഠിച്ചാൽ ലോകദൃഷ്ടിയിൽ മനുഷ്യരെ കൊള്ളാവുന്നവരെന്ന് പറഞ്ഞ് സ്വീകരിക്കാൻ കൊള്ളാവുന്നവരെന്ന് കരുതുന്ന പലരെയും മറികടന്ന് മനുഷ്യന്റെ ദൃഷ്ടിയില് ബലഹീനമായത് എല്ലാവരും തള്ളിക്കളയുന്നത് അങ്ങനെയുള്ളവരെ സ്വീകരിക്കുന്ന ഒരു ദൈവത്തെയാണ് നാം കാണുന്നത്.
ഈവൻ ദ വേൾഡ്ലി സൈക്കോളജിസ്റ്റ് ഹാവ് സ്പോക്കൺ അബൌട്ട് വാട്ട് ദേ കോൾ ദ സെക്കൻഡ് ചൈൽഡ് സിൻഡ്രോം.
മനഃശാസ്ത്രജ്ഞന്മാര് കൂടെ കൂടെ പറയാറുള്ളതായിരിക്കുന്ന ഒരു പ്രതിഭാസമുണ്ട്, രണ്ടാമത്തെ കുട്ടിയെ കിട്ടിത്തരുന്നതായിരിക്കുന്ന ഒരു പ്രത്യേക മനോഭാവമാണ് അത്, സെക്കൻഡ് ചൈൽഡ് സിൻഡ്രോം.
ഐ ഡോണ്ട് ബിലീവ് മച്ച് ഇൻ സൈക്കോളജിസ്റ്റ്, ബട്ട് ദീസ് പീപ്പിൾ ഹാവ് ഒബ്സർവ്ഡ് സോ മെനി ഫാമിലീസ് ആൻഡ് കം ടു സം കൺക്ലൂഷൻ.
മനഃശാസ്ത്രജ്ഞന്മാരെ കുറിച്ച് എനിക്ക് വലിയ മതിപ്പൊന്നുമില്ല, പക്ഷേ അവർ പലരും പല കുടുംബങ്ങളിലെയും അവസ്ഥകളെ സൂക്ഷ്മ നിരീക്ഷണം നടത്തി ചില നിഗമനങ്ങളിൽ എത്തിയിട്ടുണ്ട്. അത് ശരിയാണ് താനും.
ആൻഡ് ദേ ഹാവ് സീൻ ദാറ്റ് മെനി പേരന്റ്സ് മേക്ക് സോ മച്ച് ഓഫ് ദേർ ഫസ്റ്റ് ചൈൽഡ് ദാറ്റ് ദി സെക്കൻഡ് ചൈൽഡ് സഫേഴ്സ്.
അവർ പറയുന്നത് മിക്ക മാതാപിതാക്കന്മാരും അവരുടെ ആദ്യജാതൻ അല്ലെങ്കിൽ ആദ്യത്തെ കുട്ടിയെ അത്രയധികം വിലമതിച്ച് ലാളിച്ച് സ്നേഹിക്കുന്നതുകൊണ്ട് രണ്ടാമത്തെ കുഞ്ഞാണ് അതിനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്.
ആൻഡ് സോ ദി ഫസ്റ്റ് ചൈൽഡ് ഡസ് വെൽ ഇൻ സ്കൂൾ ആൻഡ് സോ മെനി തിങ്സ് ആൻഡ് മെനി ടൈംസ് ഫോളിഷ് പേരന്റ്സ് ടെൽ ദി സെക്കൻഡ് ചൈൽഡ് വൈ കാൻ്റ് യു ബി ലൈക് ഹിം.
മിക്കപ്പോഴും സംഭവിക്കുന്നത് ആദ്യത്തെ കുട്ടി സ്കൂളിൽ വളരെ സമർത്ഥനായിട്ട് നല്ല ഗ്രേഡ് വാങ്ങിക്കുന്നു, പലതും നന്നായിട്ട് ചെയ്യുന്നു, അപ്പൊ രണ്ടാമത്തെ കുഞ്ഞ് അതുപോലെ വരാത്തപ്പോഴേ കൂടെ കൂടെ അവനെ ഓർപ്പിച്ചുകൊണ്ടിരിക്കും, നോക്കട്ടെ നിന്റെ ചേട്ടന് എത്ര മിടുക്കനാ അല്ലെ, നിന്റെ ചേച്ചി എത്ര സമർത്ഥയാണ്, ഇങ്ങനെ പറയാണ്.
നോ ഇറ്റ്സ് എ വെൽ നോൺ ഫാക്ട് ദാറ്റ് എൽഡർ ചിൽഡ്രൻ ഹാവ് എ ഗ്രേറ്റർ സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി ബിക്കോസ് ദേ ആർ ദി എൽഡർ ചിൽഡ്രൻ ആൻഡ് ദേ ഗോട്ട് ലുക്ക് ആഫ്റ്റർ ദി യങ്ങർ വൺ.
മിക്കപ്പോഴും കുടുംബങ്ങളിൽ ആദ്യം പിറക്കുന്ന കുഞ്ഞുങ്ങൾക്ക് കുറച്ചുകൂടി ഉത്തരവാദിത്വ ബോധം ഉണ്ടാകുന്നുണ്ട്, അവർ ആദ്യജാതരാണെന്നുള്ളത് കൊണ്ട് തന്നെ അത് സ്വാഭാവികവുമാണ്.
ആൻഡ് ഇറ്റ് ഓൾസോ പോസിബിളി ട്രൂ ദാറ്റ് ഇൻ മോസ്റ്റ് families the youngest child is the most spoiled one because he gets everything.
അതുപോലെ തന്നെ സത്യമായിരിക്കുന്ന ഒരു കാര്യം, ഒന്നിലധികം കുഞ്ഞുങ്ങളുള്ള വീടുകളിൽ ഇളയ ഏറ്റവും ഇളയ കുട്ടിയായിരിക്കും മിക്കവാറും നല്ല നിലയിൽ കാര്യങ്ങളിലേക്ക് വരാത്തത്, കാരണം അധിക സ്നേഹ ലാളനങ്ങൾ ലഭിക്കുന്നത്.
He gets everything. He is very selfish because everybody has to give everything to him.
അവൻ ആഗ്രഹിക്കുന്നതെല്ലാം കിട്ടുന്നതുകൊണ്ടും എല്ലാവരുടെയും അത്യധികമായ ലാളനയൊക്കെ ഏറ്റ് അവന്റെ സ്വഭാവം പെസരി പോകുന്നതിൽ അത്ഭുതമില്ല.
Or sometimes an only child can also be like that, spoiled, because he gets everything. He doesn't know how to share anything with anybody.
ഒരു കുട്ടി മാത്രമുള്ള കുടുംബങ്ങളിലും ഈ ദുരവസ്ഥ ഉണ്ടാകാറുണ്ട്, കാരണം മറ്റാരുമായിട്ട് ഒന്നും പങ്കിടേണ്ട ആവശ്യമില്ലാതെ സ്വാർത്ഥനായി തന്നിഷ്ടക്കാരനായി വളരുന്ന കുഞ്ഞ്.
So if parents are not wise, our attitude can spoil our children.
അതുകൊണ്ട് മാതാപിതാക്കന്മാർ ജ്ഞാനമുള്ളവരല്ലെന്ന് വരികിൽ നമ്മുടെ മനോഭാവം നമ്മുടെ കുഞ്ഞുങ്ങളെ നശിപ്പിക്കുവാൻ സാധ്യതയുണ്ട്.
If you compare one child with another, you can make those two children enemies for their whole life.
നിങ്ങളുടെ രണ്ട് കുഞ്ഞുങ്ങളെ നിങ്ങൾ തമ്മിൽ നിരന്തരം താരതമ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ജീവിതകാലം മുഴുവൻ അവർ തമ്മിൽ ശത്രുത ഉണ്ടാക്കുവാനുള്ള അടിസ്ഥാനം ഇടുകയാണ് നിങ്ങൾ.
I want to say to you, my dear brothers and sisters, never compare one child with another.
അതുകൊണ്ട് പ്രിയ സഹോദരി സഹോദരന്മാരെ, ഭാര്യാകർത്താക്കന്മാരെ, നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന കുഞ്ഞുങ്ങൾ ഒന്നിലധികം പേരുണ്ടെങ്കിൽ അവരെ തമ്മിൽ ഒരിക്കലും താരതമ്യപ്പെടുത്താതിരിക്കുക.
Accept each one as a special gift from God with special characteristics.
നിങ്ങളുടെ ഓരോ കുഞ്ഞുങ്ങളെയും ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹിക്കപ്പെട്ട ദാനങ്ങളായി, പ്രത്യേകമായ സ്വഭാവവിശേഷങ്ങളുള്ള ദൈവിക ദാനങ്ങളായി തന്നെ സ്വീകരിക്കുക.
I remember once seeing a mother who had 10 or 12 children.
ഒരിക്കൽ 10-12 കുഞ്ഞുങ്ങളുള്ള ഒരു വലിയ കുടുംബത്തിന്റെ കുടുംബനാഥയെ അമ്മ എനിക്ക് കാണാനിടയായി.
And the youngest child was mentally and physically retarded.
ഏറ്റവും ഇളയ കുട്ടി ശാരീരികമായും മാനസികമായും വൈകല്യമുള്ള ഒരു കുഞ്ഞായിരുന്നു. അതിന്റെ മൂത്ത കുട്ടികളെല്ലാം ആരോഗ്യമുള്ളവരും വളരെ സമർത്ഥരുമായിരുന്നു.
And this child from childhood you could make out that this was not normal.
നന്നെ ശിശുവായിരുന്ന സമയത്ത് തന്നെ ഏറ്റവും വലിയ കുട്ടി വൈകല്യമുള്ള ഒരു കുഞ്ഞാണ് എന്ന് മനസ്സിലാക്കാൻ എളുപ്പമായിരുന്നു.
And I remember what the father and mother told me about this child.
ഈ കുഞ്ഞിന്റെ മാതാപിതാക്കന്മാർ ദൈവം നൽകിയ ഈ കുഞ്ഞിനെ കുറിച്ച് എന്നോട് പറഞ്ഞത് ഞാൻ ഓർക്കാറുണ്ട്.
The mother was holding this little child in her arms.
മാതാവ് ഈ ഇളയ കുഞ്ഞിനെ, വൈകല്യമുള്ള കുഞ്ഞിനെ അവളുടെ കൈകളിൽ ഏന്തിയിട്ട്,
looking at it with great pride and joy.
വലിയ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടെ ഈ കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് അവൾ ഇങ്ങനെ പറഞ്ഞു.
She told me, the Bible says, children are the gift of the Lord. It does not say, intelligent children are the gift of the Lord.
കർത്താവ് വിശ്വസിക്കുന്ന സഹോദരി പറഞ്ഞ വാക്കുകൾ എന്നെ വെല്ലുവിളിക്കുന്നതാണ്. ദൈവത്തിന്റെ വചനം പറയുന്നത് മക്കൾ യഹോവ നൽകുന്ന ദാനമാണെന്നാണ്. ബുദ്ധിശാലികളായ മക്കൾ എന്ന് പറഞ്ഞിട്ടില്ല.
I praise the Lord for that testimony.
അസഹോദരന്റെ സാക്ഷ്യത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു.
I have never forgotten it.
എനിക്കത് ഒരിക്കലും മറക്കുവാൻ കഴിയില്ല.
Sometimes you hear one sentence from a person, you remember it all your life.
ചിലപ്പോൾ നിങ്ങൾ ഒരു വ്യക്തിയിൽ നിന്ന് ഒരു വാചകമായിരിക്കാൻ കേൾക്കുന്നത് പിന്നീട് ജീവിതത്തിൽ ഒരിക്കലും അത് മറക്കുവാൻ കഴിയുകയില്ല.
അപ്പോൾ
നമുക്കറിയാം, അതൊരു സഹോദരിയാണെങ്കിലും സഹോദരനാണെങ്കിലും അവൻ അവൾ സംസാരിച്ച വാക്കുകളിൽ ദൈവത്തിന്റെ അഭിഷേകം ഉണ്ടായിരുന്നു.
ഐ സോ ദാറ്റ് സെയിം ഫാമിലി വെൻ ദാറ്റ് ചൈൽഡ് ദാറ്റ് യങ്സ്റ്റ് ചൈൽഡ് ഹാഡ് ഗ്രോൺ അപ് ടു അബൌട്ട് 9 ഓർ 10 ഇയേഴ്സ് ഓൾഡ്.
വൈകല്യമുള്ളതായിരിക്കുന്ന ഏറ്റവും ഇളയ കുഞ്ഞ് ഒരു 9-10 വയസ്സായ ആ സമയത്ത് വീണ്ടും ഞാൻ ആ കുടുംബത്തെ കാണുവാനിടയായി.
10 years old physically, but it was like a baby in many ways.
ഈ കുഞ്ഞിന് ശാരീരികമായി 10 വയസ്സ് പ്രായമുണ്ടായിരുന്നെങ്കിലും മാനസിക വളർച്ചയിലും മറ്റെല്ലാ പെരുമാറ്റത്തിലും അപ്പോഴും ഒരു കൊച്ചു കുഞ്ഞായിട്ട് തന്നെ തുടരുന്ന ഒരാള്.
ഫാദർ ടോൾഡ് മീ,
ആ സമയത്ത് ഈ കുട്ടിയുടെ പിതാവ് എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്,
വി ലവ് ചിൽഡ്രൻ ഇൻ അവർ ഹോം, ആസ് യു കാൻ സീ വി ഹാവ് 12 ചിൽഡ്രൻ.
ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കുഞ്ഞുങ്ങളെ വളരെ ഇഷ്ടമാണ്. സഹോദരൻ കാണുന്നുണ്ടല്ലോ എത്ര കുഞ്ഞുങ്ങളാണ് ഞങ്ങൾക്കുള്ളത്. ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളെ ഇഷ്ടമാണ്.
And when our 12th child was born, God knew that my wife was incapable of bearing any more children.
ഞങ്ങളുടെ 12-ാമത്തെ കുട്ടി ജനിക്കാൻ സമയമായപ്പോൾ ദൈവം കണ്ടു ഇനിയും അവൾക്ക് ഒരു കുഞ്ഞ് പിറക്കുക എളുപ്പമല്ല, സാധ്യമല്ല എന്ന്.
So he gave us a child who will be a child forever.
അതുകൊണ്ട് നല്ലവനായിരിക്കുന്ന ദൈവം കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങൾക്ക് എന്നും കുഞ്ഞായിരിക്കുന്ന ഒരു അവസാനത്തെ സന്താനത്തെ തന്നു എന്ന് പറഞ്ഞ പിതാവിന്റെ വാക്കുകൾ നിങ്ങൾ ചിന്തിക്കുക.
I have never forgotten. These are little sentences of prophecy that you never forget.
നിങ്ങൾക്ക് ഒരിക്കലും മറക്കുവാൻ കഴിയാത്ത പ്രവചന ശബ്ദങ്ങളാണ് ഈ മാതാവിന്റെയും പിതാവിന്റെയും വാക്കുകൾ.
They have no complaint.
അവർക്ക് ഒരു പരാതിയുമില്ല.
They were not going to compare that child with the other children.
അവരുടെ അവസാനത്തെ വൈകല്യമുള്ള ഈ കുഞ്ഞിനെ മൂത്ത കുട്ടികളോട് താരതമ്യപ്പെടുത്തുവാൻ അവർക്ക് താല്പര്യമില്ല.
Probably have to go to some special school all its life.
ഒരുപക്ഷെ ഈ കുട്ടി അവന്റെ ജീവിതകാലം മുഴുവൻ ചില ഇങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രത്യേക സ്കൂളുകളിൽ പോകേണ്ടി വന്നേക്കാം.
He'll never be able to take care of himself.
അവന്റെ സ്വന്തം കാര്യങ്ങൾ തനിയെ നോക്കുവാൻ ഒരിക്കലും അവൻ പ്രാപ്തനായി എന്ന് വരികയില്ല.
അവന്റെ
ജീവിതകാലം മുഴുവൻ മറ്റാരുടെങ്കിലും സഹായത്തോടെ അവന് ജീവിതം സാധ്യമാകൂ.
But he loved Jesus. That is the amazing thing.
എന്നാൽ യേശുവിനെ സ്നേഹിക്കുന്ന ഒരു ഹൃദയം ആ കുഞ്ഞിന് ദൈവം കൊടുത്തു.
And he was very sensitive. I noticed this boy to people who had a lot of love for him in their heart.
അവരുടെ ഹൃദയത്തില് സ്നേഹമുള്ളതായിരിക്കുന്ന വ്യക്തികളെ പെട്ടെന്ന് തിരിച്ചറിയുവാൻ കഴിയുമാർ അത്ര സ്പർശിതയുള്ളതായിരിക്കുന്ന ഒരു ഹൃദയം ഈ ഇളയ കുഞ്ഞിന് ദൈവം നൽകിയിരുന്നു.
His father told me this. He said, I've observed this boy for 10 years now.
അവന്റെ പിതാവിനോട് പറഞ്ഞെങ്ങനെയാണ്, കഴിഞ്ഞ 10 വർഷമായിട്ട് ഈ ഇളയ മോനെ ഞങ്ങളിങ്ങനെ നിരീക്ഷിക്കുകയാണ്.
He goes very quickly to some strangers, but not so quickly to some other strangers.
തികച്ചും അപരിചിതരായിരിക്കുന്ന ആളുകൾ വരുമ്പോൾ ചിലരുടെ അടുത്തേക്ക് വളരെ വേഗത്തിൽ അവൻ അടുക്കും, എന്നാൽ മറ്റു ചിലരെ അവൻ ഭയപ്പെട്ട് മാറി നിൽക്കുന്നില്ല.
He can sense those who have love in their heart and he can sense those who are Pharisees.
ആ പിതാവ് പറഞ്ഞതാണ്, ഹൃദയത്തിൽ യഥാർത്ഥത്തിൽ സ്നേഹം കൊണ്ടു നടക്കുന്നവരെ അവൻ തിരിച്ചറിയാനുള്ള ഒരു പ്രത്യേക ശക്തിയുണ്ട്. പുറമെ സ്നേഹം കാണിക്കുന്നെങ്കിലും ഉള്ളിൽ പരീശന്മാരായിരിക്കുന്നവരെ അവന് വേഗത്തിൽ തിരിച്ചറിയാം എന്നും പറഞ്ഞു.
I thought this is a good boy to have in our church and let him loose and find out who are genuine and who are not.
ഞാൻ ഈ വാക്കുകൾ കേട്ടപ്പോൾ ഓർക്കുകയായിരുന്നു, നമ്മുടെ സഭകളിലൊക്കെ ഇതുപോലെ ഒരു ആൺകുഞ്ഞുണ്ടായിരുന്നെ, നല്ലതായിരുന്നു, അവനെ സഹോദരന്മാരിടയിലേക്ക് വിട്ടാൽ മതി, പരീശന്മാരെ വേഗത്തിൽ കണ്ടുപിടിക്കും.
You know, some of these children who are not very clever and intelligent, they've got other abilities.
ലോകത്തിന്റെ ദൃഷ്ടിയിൽ വലിയ ബുദ്ധിശാലികളും സമർത്ഥരൊന്നും അല്ലെന്നവരെങ്കിലും ദൈവത്തിന്റെ നല്ല ദാനങ്ങളായിരിക്കുന്ന ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് ദൈവം നൽകിയിരിക്കുന്ന ചില പ്രത്യേകമായിരിക്കുന്ന സ്വർഗീയമായ സിദ്ധികളുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചെവി കേൾക്കാൻ കഴിയാത്ത ചിന്തരായിരിക്കുന്ന വ്യക്തികൾക്ക് വളരെ വളരെ ശക്തിയുള്ള
കാഴ്ചശക്തി.
നമ്മുടെ കാഴ്ചശക്തി അത്ര നല്ലതല്ലാത്തതുകൊണ്ട് നമുക്ക് കേൾക്കുവാനും കഴിയുന്നതുകൊണ്ട് നമുക്ക് മറ്റുള്ളവരുടെ ചുണ്ടുകൾ അനങ്ങുന്നത് ശ്രദ്ധിച്ച് ആശയം ലഭിക്കാൻ
കഴിയും.
അതുപോലെ തന്നെ കാഴ്ചശക്തി ഇല്ലാത്തവരെ അന്ധരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അവരുടെ കേൾവി വളരെ
ഷാർപ്പാണ്.
അവർക്ക് നിലനിൽക്കുവാൻ ഭൂമിയിൽ ഒരു സാധാരണ ജീവിതം സാധിക്കുവാൻ അവർക്ക് ഈ തരത്തിലുള്ള പ്രത്യേക സിദ്ധികൾ ആവശ്യമാണ്.
സോ ഇഫ് യുവർ ചൈൽഡ് ഇസ് നോട്ട് വെരി ഇന്റലിജന്റ് ആൻഡ് ഡസ്ന്റ് ഗെറ്റ് ഗുഡ് മാർക്സ് ഇൻ സ്കൂൾ,
അതുകൊണ്ട് തന്നെ
യു മസ്റ്റ് നോ ദാറ്റ് ഹീസ് ഗോട്ട് സം അദർ ക്വാളിറ്റീസ് ഹീ പ്രോബബ്ലി ഡോണ്ട് അപ്രീഷിയേറ്റ്.
അതുകൊണ്ട് നിങ്ങളുടെ ഏതെങ്കിലും കുട്ടികൾക്ക് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന അളവിലുള്ള ബുദ്ധിശക്തിയോ സാമർഥ്യമോ ഇല്ലെന്ന് വരെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, അവർ ദൈവത്തിന്റെ ദാനമാണ്. ദൈവം അവർക്ക് പ്രത്യേകമായിരിക്കുന്ന ഒരുപക്ഷെ നിങ്ങൾ കാണാത്ത എന്തെങ്കിലും പ്രത്യേക നന്മകൾ സ്വഭാവങ്ങൾ നൽകിയിട്ടുണ്ട്.
God gives us children who are all different from each other.
ദൈവം നമുക്ക് നൽകുന്ന മക്കളൊക്കെ ഓരോരുത്തരും വ്യത്യസ്തരാണ്, ആരും ഒരുപോലെയല്ല.
And we cannot compare the gifts of one with the other.
ഒരു ദാനത്തെ മറ്റൊരു ദാനവുമായി താരതമ്യപ്പെടുത്തുന്ന അർത്ഥശൂന്യമാണ്.
And we must value each one with the gift God has given them.
ദൈവം ഓരോരുത്തർക്കും നൽകിയിരിക്കുന്ന നല്ല ദാനങ്ങൾ അറിഞ്ഞ് ഓരോ കുഞ്ഞിനെയും ഓരോ കുട്ടിയെയും വിലമതിക്കുവാൻ, ദൈവത്തിന്റെ ദാനമായി വിലമതിക്കാൻ നമുക്ക് കഴിയണം.
My wife and I have 4 sons and I can see they're all different from each other.
ഞങ്ങൾക്ക് നാല് ആൺമക്കളാണ് ഉള്ളത്. വളരെ വ്യക്തമാണ്, ഈ നാല് പേരും തികച്ചും വ്യത്യസ്തരാണ്.
They're all born again, but they're all different.
അവരെല്ലാവരും വീണ്ടും ജന്മം പ്രാപിച്ച കർത്താവിന്റെ മക്കളാണ്, പക്ഷെ അവരെല്ലാം തികച്ചും വിഭിന്നരാണ്.
They seek to live for the Lord, but in different ways.
അവർ ഓരോരുത്തരും കർത്താവിനായിട്ട് ജീവിക്കുവാനായിട്ട് ഹൃദയം വെച്ചവരാണ്, അതിന് പരിശ്രമിക്കുന്നവരാണ്, പക്ഷേ വ്യത്യസ്ത രീതികളിലാണ് അവർ കർത്താവിനെ
അനുഗമിക്കുന്നത്.
എന്റെ ജീവിതത്തിൽ സത്യസന്ധയോടെ ഞാൻ പറയാം, ഒരിക്കൽ പോലും ഒരു മകനെ മറ്റൊരു മകനുമായിട്ട് ഞാൻ
താരതമ്യം,
ഒരിക്കൽ പോലും ഒരു കുട്ടി മറ്റവനെ പോലെ ആയിരുന്നെങ്കിൽ എന്നുള്ള ഒരു ആഗ്രഹം പോലും എന്റെ ഉള്ളിൽ വന്നിട്ടില്ല.
How would the world look if every tree was exactly the same or every flower was exactly the same color?
ദൈവം സൃഷ്ടിച്ച ഈ ഭൂമിയെ കുറിച്ച് നിങ്ങൾ ഓർത്ത് നോക്കി, എല്ലാ വൃക്ഷങ്ങളും ഒരുപോലെ ആയിരുന്നെങ്കിൽ, എല്ലാ ചെടികളും പൂക്കളും ഒരുപോലെ ആയിരുന്നെങ്കിൽ എത്ര ബോറൻ ലോകമായിരുന്നു.
God is a God of variety.
ദൈവം വൈവിധ്യങ്ങളുടെ ദൈവമാണ്.
Even if you plant a garden, you will not plant a garden with all the same color and shape of flowers.
നിങ്ങളുടെ വീട്ടുവളപ്പിൽ നിങ്ങൾ ഒരു പൂന്തോട്ടം നട്ടുപിടിപ്പിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഒരേ നിറവും മണവുമുള്ള ചെടികൾ മാത്രം വെച്ച് എത്ര പേർ പൂന്തോട്ടം ഉണ്ടാക്കും?
Your children are your flowers and God has given you variety among them.
ദൈവം നിങ്ങളുടെ കുടുംബമാകുന്ന തോട്ടത്തിൽ നൽകിയിരിക്കുന്ന പുഷ്പങ്ങളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ എന്ന് നിങ്ങൾ മറന്നു പോകരുത്.
The Bible says we have to let our children grow up like plants in a garden.
ദൈവത്തിന്റെ വചനം മാതാപിതാക്കന്മാരായ നമ്മോട് പറയുന്നത്, യഹോവയുടെ തോട്ടത്തിലെ ചെടികൾ പോലെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വളരട്ടെ.
And we have to nurture those plants, particularly in the early stages.
ഈ ചെടികളെ, ദൈവത്തിന്റെ ഉദ്യാനത്തിലെ ഈ ചെടികളെ, കുഞ്ഞുങ്ങളെ, അവരുടെ ജീവിതത്തിന്റെ പ്രാരംഭ കാലഘട്ടത്തിൽ വിശേഷാൽ നാം പരിചരിക്കുകയും പ്രത്യേക ശ്രദ്ധ നൽകുകയും വേണം.
Psalm 128 in verse 3.
128-ാം സങ്കീർത്തനത്തിന്റെ 3-ാം വാക്യം ശ്രദ്ധിച്ചാട്ടെ. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും, മക്കളെക്കുറിച്ച് പറയുന്ന അടുത്ത ഭാഗം, നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും ഇരിക്കും.
സോ that's how God intends our children to be, like plants growing up in the house.
വീടിനുള്ളിലെ മേശയ്ക്ക് ചുറ്റും വളരുന്ന ഒലിവ് തൈകൾ പോലെ നമ്മുടെ മക്കൾ ആയിരിക്കണം. അതാണ് യഹോവയെ ഭയപ്പെട്ട് നടക്കുമെങ്കിൽ നമ്മെ കുറിച്ച് ദൈവം. അവ ഒലിവ് തൈകളാണ്, അവ വൃക്ഷങ്ങളായിട്ടില്ല.
And it's very important that in when you have a little plant growing in your garden that you protect it from cows that come to eat it, and sometimes you put a little fence around it so that nobody can touch it.
നിങ്ങളുടെ തോട്ടത്തിൽ നിങ്ങൾ വളശ്രദ്ധയോടെ നിങ്ങൾ പരിപാലിക്കുന്ന ചെടികൾ വലിയ മരങ്ങളല്ലാത്തതുകൊണ്ട് മറ്റു മൃഗങ്ങളിൽ നിന്ന് പശു ഒന്നും കയറി തിന്നാതെയൊക്കെ നിങ്ങൾ ഒരു വേലി കെട്ടി അതിനെ സൂക്ഷിക്കുന്നത് പോലെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും ചെറിയ പ്രായത്തിൽ സംരക്ഷണം
ആവശ്യമാണ്.
വളർന്നൊരു വലിയ മരമായി കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ ചുറ്റും കെട്ടിയ വേലി നിങ്ങൾക്ക് എടുത്തു മാറ്റാം, ഇനി അതിന്റെ
ആവശ്യമില്ല.
എന്നാൽ നിങ്ങൾ വിലമതിക്കുന്ന പ്രയോജനമുള്ളതായിരിക്കുന്ന ഒരു വൃക്ഷത്തിന്റെ കൈയാണെന്നവരിൽ നിശ്ചയമായും നിങ്ങൾ മറ്റു മൃഗങ്ങളൊന്നും അതിനെ നശിപ്പിക്കാതെ അതിന് ചുറ്റും വെയിൽ കെട്ടി അതിനെ സംരക്ഷിക്കും.
Those of you who love gardening and plants, you know more than I do about how much care you need to take to see that those plants grow up to be healthy trees.
എന്നെക്കാളധികം പൂന്തോട്ടത്തിലും ചെടികളെ നടുന്നതിലും ഒക്കെ താല്പര്യമുള്ള നിങ്ങൾക്കറിയാം എത്ര ശ്രദ്ധയോടെയാണ് നിങ്ങൾ അങ്ങനെയുള്ള ചെടികളെ സംരക്ഷിക്കുന്നത്.
A lot of money is spent on fertilizer and many things like that. They're a good tree.
ഈ ചെടികൾക്ക് വളം ഇടുവാനും അവയ്ക്ക് വേണ്ട മറ്റ് സംരക്ഷണം നൽകാനും ഒക്കെ നിങ്ങൾ എത്ര പണവും എത്ര സമയവുമാണ് നിങ്ങൾ ചിലവിടുന്നത്.
Do we take as much trouble with our children?
നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ഈ ഒലിവ് തൈകൾക്ക് വേണ്ടി നാം അത്രത്തോളം സമയവും നമ്മുടെ ശ്രദ്ധയും കൊടുക്കുന്നുണ്ടോ?
I know we all do that for providing them food, clothing, education, etc.
നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന ഭക്ഷണം, വസ്ത്രം, വിദ്യാഭ്യാസം, ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നാം ശ്രദ്ധിക്കുന്നവരാണ് എന്നെനിക്കറിയാം.
We take care of them when they are sick. We give them medicine, we take them to doctors.
അവർ രോഗികളായിരിക്കുമ്പോൾ അവർക്ക് വേണ്ട പരിചരണം നാം നൽകാറുണ്ട്. ഡോക്ടർമാരുടെയൊക്കെ കൊണ്ടുപോവുകയും മരുന്ന് കൊടുക്കുകയും ഒക്കെ നാം ചെയ്യാറുണ്ട്.
But ask yourself one more question.
എന്നാൽ മാതാപിതാക്കന്മാരായ നിങ്ങൾ നിങ്ങളോട് ഒരു ചോദ്യം കൂടി ചോദിക്കുന്നത് നന്നായിരിക്കും.
What do you do for your children more than a good non-Christian mother does for her children?
അമ്മമാരോട് ഞാൻ ചോദിക്കട്ടെ, അക്രൈസ്തവ കുടുംബത്തിലുള്ളതായിരിക്കുന്ന ഒരു മാതാവ് അവളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതിൽ അധികമായിട്ട് എന്തെങ്കിലും നീ നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ടോ?
Your father, what do you do for your children more than a non-Christian father does for his children?
ഒരു അക്രൈസ്തവ കുടുംബത്തിലെ ഒരു പിതാവ് ചെയ്യുന്നതിൽ അധികമായിട്ട് സഹോദരന്മാരെ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ?
Not enough to take them to church.
അവരെ മുടങ്ങാതെ സഭയുടെ മീറ്റിംഗുകൾക്ക് കൊണ്ടുപോയത് കൊണ്ട് മതിയാകയില്ല.
That man takes his children to the temple.
Christiani allatha nammude aa snehithilum avante kuttigale mudangade kshetrathil kondu povunnunde.
It's a way of Christianity, is a way of life.
Yene aadyam paranjathu pole kshetriya margam kshetriyade ennu parayana yatharatha kshetriyade ennu parayunnathu oru jeevitha margamaanu.
Jesus said, I am the way and the life.
Kathavu paranjille yane valiyum jeevanumaanu ennu paranjille.
Christianity is not a religion, it's a way.
Christianity ennu paranjal oru madhamalla, adu jeevante oru margamaanu.
And you can't see it in half an hour of prayer in the morning.
Adondaanu naan paranjathu prabhavathile ara manikkur prarthanayil odungunathu adukondu saathyamaagunna oru kaaryamalla.
Our children must see Christianity as our way of life at home.
Valarnnu varunna nammude kunjangal nammude bhavanathil madhavakkanmaraya namme shradhikkumbol ക്രിസ്തീയത എന്ന് പറയുന്നത് അവർക്കൊരു ജീവിത പ്രമാണമായിട്ട് ശ്രദ്ധിപ്പാൻ കഴിയില്ല.
They must see Christianity in the way you treat your wife at home.
സഹോദരന്മാരെ, വീട്ടിൽ നിങ്ങളുടെ ഭാര്യമാരോട് നിങ്ങൾ പെരുമാറുന്ന വിധം കാണുമ്പോൾ അവർക്ക് എന്താണ് ക്രിസ്തീയ മാർഗമെന്ന് മനസ്സിലാക്കാൻ കഴിയണം.
I have wanted my children to see my Christianity in the way that I speak to my wife at home.
വീട്ടിൽ നിന്ന് ഭാര്യയോട് സംസാരിക്കുന്ന വിധത്തിൽ എന്റെ ഉള്ളിലുള്ള ക്രിസ്തീയത എന്റെ മക്കൾ കാണണം എന്ന് ഞാൻ എല്ലാ കാലത്തും ആഗ്രഹിച്ചു.
And if they speak disrespectfully to her, they must see that I defend her and don't allow them to speak disrespectfully to her.
ഏതെങ്കിലും ഒരു സമയത്ത് എന്റെ മക്കൾ എന്റെ ഭാര്യയോട് അവരുടെ മാതാവിനോട് ബഹുമാനമില്ലാതെ സംസാരിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ അനുവദിക്കുകയില്ല, ഞാൻ അവളുടെ പക്ഷത്താണ് എന്ന് എന്റെ മക്കൾ അറിയണം എന്ന് ഞാൻ ആഗ്രഹിച്ചു.
See, none of us our perfect husbands or wives, I certainly am not.
La maharin thanne thiganya bharyavathakanmaralla njanum angane thanneyanu.
We make so many mistakes and we haven't done many things we should have done as husbands and wives.
Bharyavathakanmaralla nilayile madhavathakanmaraya nam cheyenda paladum nam cheyidittilla, nam pala karyangalilum apoornaralu.
Maybe we should have helped our husbands and wives much more than us to do.
എന്നാൽ നമുക്ക് എല്ലാവർക്കും ചെയ്യുവാൻ വളരെ എളുപ്പമായ ഒരു കാര്യം ഞാൻ
പറയാം.
അടുക്കളയിലെ പാചകത്തിലൊന്നും ഭർത്താക്കന്മാരായ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യമാരെ സഹായിക്കുവാൻ സമയമോ കഴിവോ ഇല്ലെങ്കിലും നമുക്ക് അന്യോന്യം ബഹുമാനമുള്ളവരായി പരസ്പര ബഹുമാനത്തോടെ ജീവിക്കുവാൻ കഴിയുകയില്ലേ?
You know, this respect is the thing which is disappearing from the world in our day.
നമ്മുടെ കാലഘട്ടത്തിൽ ലോകത്തിൽ നിന്നും അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് ഈ പരസ്പര ബഹുമാനം.
The Bible says that we must when we speak, our speech must be with grace. Colossians chapter 4.
ദൈവത്തിന്റെ വചനത്തില് കൊലോസ് ലേഖനത്തിൽ നാലാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നാം സംസാരിക്കുമ്പോൾ പരസ്പരം ബഹുമാനത്തോടെ സംസാരിക്കണം.
Let your speech always be with grace, seasoned as it were with salt.
കൊലോസ് നാലിന്റെ ആറിൽ നാം കാണുന്നത് നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോട് കൂടിയത് ആയിരിക്കട്ടെ എന്നാണ്.
That is the meaning of being seasoned with salt.
ഉപ്പിനാൽ രുചി വരുത്തിയ വാക്കുകൾ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കൃപയുള്ള വാക്കുകൾ എന്നാണ്.
You and I know how quickly we can find out whether there is salt in the food or not.
ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന് വേഗത്തിൽ തിരിച്ചറിയാം അല്ലേ?
And even the people with high blood pressure would like a little salt in their food.
നല്ല ബ്ലഡ് പ്രഷർ ഉള്ള സഹോദര സഹോദരന്മാർക്കും ഭക്ഷണത്തിൽ ഉപ്പ് കുറയാൻ താല്പര്യമില്ല.
We all like salt in our food.
നമുക്ക് എല്ലാവർക്കും ആവശ്യം ഭക്ഷണത്തിൽ ഉപ്പാണ്.
It tastes bland and we don't enjoy our meal if there's no salt in it.
ഉപ്പ് ചേർക്കാത്ത ഭക്ഷണത്തെ കുറിച്ച്, ഉപ്പ് ചേർക്കാത്ത കഞ്ഞി എന്നൊക്കെ കേട്ടിട്ടില്ലേ? എന്തൊരു വിരസമായ അനുഭവമാണ് അങ്ങനെ ഭക്ഷണം കഴിക്കുന്നത്.
And you don't need much. Salt is so cheap and you need so little.
അത്ഭുതകരമായ കാര്യം, നിങ്ങൾക്ക് ഒരുപാട് വളരെയൊന്നും ഉപ്പ് വേണ്ട ഭക്ഷണം രുചികരമാക്കുവാൻ. മാത്രമല്ല ഇത് ചെലവുള്ള കാര്യവുമല്ല. ഉപ്പിനെ പോലെ വില കുറഞ്ഞ സാധനങ്ങൾ ചുരുക്കമാണ്.
ഇറ്റ്സ് വെരി ഈസി, വളരെ സ്പീക്ക് വിത്ത് എ ലിറ്റിൽ റെസ്പെക്ട്,
എളുപ്പമാണ് എന്ന് ഞാൻ പറയുന്നു. ഉപ്പ് പോലെ രുചി വരുത്തിയ വാക്കുകൾ സംസാരിക്കുവാൻ,
ജസ്റ്റ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് റെസ്പെക്ട്,
ഒരല്പം ബഹുമാനത്തോടെ സംസാരിക്കാൻ നാം പരിചയിച്ചു കഴിയുമ്പോൾ നമ്മുടെ വാക്കുകൾ കൃപയുള്ളതായിരിക്കും.
Like the wife who told her husband once,
orikkal oru bhariya avude bharthavinodu paranju,
you will treat me just like, speak to me just like you speak to the strangers who come to the door, that will be enough for you.
Dukshaya bhariya bharthavinodu paranjana nariyavo, nammude veettile chelappam vanna calling bell edutha vaadukal oraal vann nikkumbol avarodu samsaarikkunna athareyengilum bahumanathode ennodonnu samsaarichirunnu.
That's enough. I don't want more than that.
Adinekkal kooduthalum njan pratheekshikkunnilla, chodikkunnilla. അത്ര അവരിതിനോട് സംസാരിക്കുന്ന ഒരു ബഹുമാനമെങ്കിലും എന്നോട്
കാണിച്ചിരുന്നില്ല.
അപരിതർക്ക് വിളമ്പാനായിട്ട് നാം തയ്യാറാകുന്ന അത്രയും ഒരു നുള്ളുപ്പെങ്കിലും നമ്മുടെ ഭാര്യയ്ക്ക് വിളമ്പാൻ എന്താ നമുക്ക് മനസ്സിലാത്ത രണ്ടു മൂന്ന് തരി ഉപ്പ് മാത്രം ഇട്ടിട്ട് എന്താ നമ്മള്
നിർത്തിക്കളയുന്നത്?
നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ ക്രിസ്തീയ മാർഗത്തെ നാം വെളിപ്പെടുത്തുന്ന ഇടമാണ് നമ്മുടെ ഭാര്യ ഭർത്താക്കന്മാരോടുള്ള പരസ്പര സംസാരത്തിലെ ബഹുമാനം.
The Bible says in James 1:26, a man cannot control his tongue, his Christianity is worth his good.
യാക്കോബിന്റെ ഒന്നാം അധ്യായത്തിന്റെ 26-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഒരുവൻ തന്റെ നാവിനെ കടിഞ്ഞാണിടാതെ താൻ ഭക്തനാണെന്ന് നിരൂപിച്ചാൽ അവന്റെ ഭക്തിയുടെ വില
പൂജ്യമാണല്ലോ.
ദീർഘവർഷങ്ങളായി ഈ ദൈവവചനം ഞാൻ ഗൗരവമായി ഹൃദയത്തിൽ എടുത്തിട്ടുണ്ട്.
നാം
വളരെ ശ്രദ്ധിക്കേണ്ടതായിരിക്കുന്ന രണ്ട് മൂന്ന്
മേഖലകളുണ്ട്.
ഒന്ന് സംസാരത്തിലുള്ളതായിരിക്കുന്ന നമ്മുടെ മനോഭാവമാണ്.
രണ്ടാമത്തേത്
പണത്തോടുള്ളതായിരിക്കുന്ന നമ്മുടെ മനോഭാവം.
Of our Christianity.
പണത്തോടുള്ളതായിരിക്കും നമ്മുടെ മനോഭാവം നമ്മുടെ ക്രിസ്ത്യാനിത്വത്തിന്റെ നല്ല ഉരകല്ലാണ്.
ബിഫോർ വി ബിക്കേം ക്രിസ്ത്യൻസ് വി വർഷിപ്പ് മണി, ഓൾ ഓഫ് അസ്.
നാം ദൈവമക്കളായി തീരുന്നതിന് മുൻപേ നാം എല്ലാവരും പണം, മാമോനെ ആരാധിച്ചിരുന്നവരായി.
There are a lot of poor people who think that the rich people love money.
പാവപ്പെട്ടവരായിരിക്കുന്ന പലരും ചിന്തിക്കാറുണ്ട് ഈ വലിയ ധനികരാണ് പണത്തെ
സ്നേഹിക്കുന്നത്.
അത് സത്യമല്ല.
Some poor people are much bigger lovers of money than the rich people.
ധനികരായിരിക്കുന്ന പലരെക്കാളും ദ്രവ്യാഗ്രഹികളും പണസ്നേഹികളുമാണ് പാവപ്പെട്ട പലർ.
Have you seen a beggar who doesn't love money?
പണത്തെ സ്നേഹിക്കാത്ത ഒരു യാചകനെ നിങ്ങൾ ഇന്നുവരെ കണ്ടിട്ടുണ്ടോ?
I've never seen it.
ഞാൻ ഇനി അങ്ങനെ ഒരാളിനെ കാണാനിരിക്കുന്നേ ഉള്ളൂ.
You think the people in the slum don't love money?
ചേരി പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് ദ്രവ്യാഗ്രഹം ഇല്ലെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്?
It's got nothing to do with how much money you have or how much you earn.
നിങ്ങളുടെ പക്കൽ എന്തുമാത്രം പണം ഉണ്ടെന്നുള്ളതോ എത്രയാണ് നിങ്ങളുടെ മാസ വരുമാനം എന്നുള്ളതിനെ ഒന്നും ആശ്രയിച്ചല്ല
പണസ്നേഹം.
ആദാമ്യ വർഗത്തിൽ പിറന്നു വീണ എല്ലാ മനുഷ്യനും പണസ്നേഹികളാണ്. മാത്രമല്ല നാം മാമോനെ ആരാധിക്കുന്നവരോ.
Then we get converted and we become worshippers of Jesus Christ.
അങ്ങനെ ജീവിച്ചു വന്ന നാമാണ് ദൈവത്തിന്റെ കരുണയാൽ മനസ്സാന്തരപ്പെട്ട് യേശുവിനെ കണ്ടുമുട്ടി നാം കർത്താവിനെ ആരാധിക്കുന്നവരായി തീർന്നു.
And if our attitude to money has not changed, we have to seriously question whether we are really converted.
കർത്താവ് യേശുവിനെ അറിഞ്ഞു എന്ന് അവകാശപ്പെടുന്ന നമ്മുടെ പണത്തോടുള്ള മനോഭാവത്തിൽ ഒരു വ്യത്യാസവും വന്നിട്ടില്ലെങ്കിൽ നമ്മുടെ മാനസാന്തരം തന്നെ ചോദ്യപ്പെടേണ്ടിയിരിക്കുന്നു.
Even if other people in the church don't know about it, our children know our attitude to money.
സഭയിലുള്ളതായിരിക്കുന്ന മറ്റുള്ളവർക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിലും ഞാൻ പറയാം, നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങൾക്ക് ആ മനോഭാവം മനസ്സിലാക്കാൻ എളുപ്പമാണ്.
Because they see us in relation to material things so much every day in our home.
കാരണം അവർ വീട്ടിൽ വളർന്ന ഘട്ടത്തില് പണത്തോടുള്ള നമ്മുടെ ദിവസം തോറുമുള്ള മനോഭാവം സംഭാഷണങ്ങളൊക്കെ അവർ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്.
They see whether we are hospitable to God's people.
കർത്താവിന്റെ മക്കളോട് ആദിത്യ മര്യാദയുള്ളവരാണോ നാം എന്നുള്ളത് അവർക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാം.
They see whether when a visitor comes we give them the best food in the house or the worst.
നമ്മുടെ കുഞ്ഞുങ്ങൾ നാം പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഈ കാര്യം ശ്രദ്ധിക്കുന്നുണ്ട്, വീട്ടിലൊരു അതിഥി വരുന്ന സമയത്ത് ഉള്ളതിൽ ഏറ്റവും നല്ല ഭക്ഷണമാണോ കൊടുക്കുന്നത്, അതോ ചീത്തയായതോ ചീത്തയാകാൻ തുടങ്ങുന്നതായ പഴയ ഭക്ഷണം വല്ലതും ആണോ കൊടുക്കുന്നതെന്ന് അവർക്കറിയാം.
You may save some money through all that.
അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുന്നത് കൊണ്ട് കുറച്ച് പണം നിങ്ങൾ ലാഭിച്ചെന്ന് വരാം.
But you have spoiled your children.
എന്നാൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ ദോഷം ചെയ്യുകയാണെന്നുള്ളത് മറക്കരുത്.
One of the things we decided in our home, even when we were very poor, was
എന്റെ കുടുംബത്തെ
സംബന്ധിച്ചിടത്തോളം
പറഞ്ഞാൽ സാമ്പത്തികമായി ഞെരുങ്ങിയിരുന്ന വർഷങ്ങൾക്ക് മുൻപുള്ള ആ സമയത്തും പാവപ്പെട്ടവരായിരിക്കുന്നവരെ ബഹുമാനിക്കണം, സൽക്കരിക്കണം എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരേ അഭിപ്രായമായിരുന്നു. പ്രത്യേകിച്ച് കർത്താവിനെ സേവിക്കുന്ന സഹോദരന്മാരെ കഴിഞ്ഞ ദീർഘവർഷങ്ങളായി അങ്ങനെയുള്ള ദൈവമക്കളായ അനേകർ ഞങ്ങളുടെ ഭവനത്തിൽ വന്ന് താമസിക്കുവാൻ
ഇടയായിട്ടുണ്ട്.
ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് കൂടാതെ ഞങ്ങൾക്ക് നൽകുവാൻ കഴിയുന്ന കടക്കാരാകാതെ ചെയ്യുവാൻ കഴിയുന്ന ഏറ്റവും നല്ല സൽക്കാരം ഭക്ഷണം അവർക്ക്
നൽകുമായിരുന്നു.
സ്വന്തം വീട്ടിലെ ഒരു മാസത്തെ ചിലവിനാവശ്യമുള്ള പണം ചിലപ്പോൾ കർത്താവിന്റെ മക്കൾക്ക് വേണ്ടി ഒരാഴ്ച കൊണ്ട് ചിലവഴിച്ച
സമയം
അതിനെക്കുറിച്ച് ഒന്നും ഞങ്ങൾക്ക് യാതൊരു മനസ്താപവുമില്ല. കാരണം വളർന്നു വന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഈ കാര്യങ്ങളൊക്കെ
ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു.
അവർക്ക് മാതാപിതാക്കന്മാരായ ഞങ്ങൾ നൽകുവാൻ ആഗ്രഹിച്ച സന്ദേശം ഇതായിരുന്നു, പാവപ്പെട്ടവരാണെങ്കിലും വിദ്യാഭ്യാസം കുറഞ്ഞവരാണെന്നവരെങ്കിലും കർത്താവിന്റെ മക്കളാണ് ലോകത്തിലെ ഏറ്റവും നല്ലവരെ വിലമതിക്കേണ്ടത്.
Those who serve the Lord sincerely, sacrificially, are the ones who must honor more than anyone on the face of the earth.
ആത്മാർത്ഥതയോടെ ത്യാഗപൂർണമായി കർത്താവിനെ സേവിക്കുന്നവരെയാണ് ഈ ഭൂമിയിൽ മറ്റാരേക്കാളും അധികം നാം ബഹുമാനിക്കേണ്ടത് എന്നും ഞങ്ങൾ അവരോട്
പറഞ്ഞുകൊണ്ടിരുന്നു.
ക്രിസ്ത്യാനിത്വം എന്ന് പറഞ്ഞാൽ രാവിലെ സമയത്തെ അരമണിക്കൂർ പ്രാർത്ഥനയല്ല, അത് ഒരു ജീവിത ക്രമമാണ്. നമ്മെ സംസാരിക്കുന്ന കാര്യത്തിലൂടെയൊക്കെയാണ് ഇത് വെളിവാകുന്നത്.
For many years you've heard me say that a true Christian must never call anybody eda edi.
പല സമയങ്ങളിൽ ഇവിടെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി ബഹുമാനമില്ലാത്ത നിലയിൽ മറ്റുള്ളവരെ എട എടി വാട എന്നൊന്നും വിളിക്കരുതെന്ന്.
ഐ റിമെമ്പർ വൺസ് വൺ ഹസ്ബൻഡ് ടെല്ലിംഗ് മീ ദിസ്.
ഒരിക്കലെ ഒരു ഭർത്താവ് എന്നോട് സംസാരിച്ച സന്ദർഭം ഞാൻ ഓർക്കുന്നുണ്ട്.
ഹി സെഡ് ഇറ്റ്സ് ഔട്ട് ഓഫ് ലവ് ദാറ്റ് ഐ കോൾ മൈ വൈഫ് എടി.
ആ സഹോദരൻ പറഞ്ഞത് എന്നാണെന്നറിയാമോ, എന്റെ ഭാര്യയെ ഞാൻ എടി എന്നാണ് വിളിക്കുന്നത്, പക്ഷെ അത് എന്റെ ഭയങ്കര സ്നേഹം കൊണ്ട് അങ്ങനെ
വിളിക്കുന്നുണ്ട്.
ഞാൻ അവരുടെ ഉപ്പേരി പോലെ ഒരു മറുപടി സഹോദരനോട് ചോദിച്ചാൽ, ഞങ്ങളുള്ള സഹോദരൻ നല്ല ഇത്ര സ്നേഹമുണ്ടോ, അങ്ങനെയാണെങ്കിൽ നിന്റെ ഭാര്യയെ നിന്നെ ഇത്രയും അങ്ങ് സ്നേഹിക്കാൻ നീ എന്താ അനുവദിക്കാത്ത, എടാന്ന് നിന്നെ വിളിച്ചാൽ നിനക്ക് പോലെ വിഷമമുണ്ടോ.
ഇറ്റ്സ് എ ലൈ.
ഇതൊരു പോസ്റ്റ് ആണെന്നുള്ളത് തെളിയിക്കാൻ ഇത് കൂടുതൽ വേണ്ടത്. അങ്ങനെ തിരിച്ചൊരു വിളി കേൾക്കാൻ ഈ ഭർത്താവിന് ഇഷ്ടമില്ല എന്നുള്ളത് തന്നെ അറിയാം പറയുന്ന
ഭോഷ്കാണെന്ന്.
നിന്റെ ഭാര്യയും പരസ്യമായി നിന്നെ അങ്ങനെ വിളിക്കാൻ നീ അനുവദിക്കുന്ന ആളാണെന്ന് ഒരിക്കൽ ഞാൻ പറയാം, സ്നേഹത്തിന്റെ വിളിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടയിടും.
അതർവൈസ് ഐ വോണ്ട് ബിലീവ് ഓൾ ദീസ് ലൈസ് യു ടെൽ മീ.
അങ്ങനെ മനസ്സില്ലെന്ന വരിയിൽ ഈ പറയുന്നതൊക്കെ ഒരു നാട്യമാണ് എന്ന് ഞാൻ കരുതുന്നു.
ഐ ഡോണ്ട് ഈവൻ കോൾ ലിറ്റിൽ ചിൽഡ്രൻ ബൈ സച്ച് വേർഡ്സ്.
കൊച്ചു കുഞ്ഞുങ്ങളെ പോലും അങ്ങനെ വിളിക്കാൻ എനിക്ക് ഇഷ്ടമില്ല.
നോ, ഇറ്റ്സ് നോട്ട് റൈറ്റ്.
അത് ശരിയല്ല.
ഡിസ്റെസ്പെക്റ്റ്ഫുൾ വേ ഓഫ് സ്പീക്കിംഗ് ടു പീപ്പിൾ.
ദൈവം നമുക്ക് നൽകിയതായിരിക്കുന്ന സമസ്സുകൾ ആരെയും ബഹുമാനമില്ലാതെ ഒരു സംബോധന നാം ചെയ്യരുത്.
ലെറ്റ് മീ ഷോ യു ലെവിതിക്കസ്.
ലേവ്യ പുസ്തകത്തിലെ ഒരു ഭാഗം കൂടെ നമുക്ക് ശ്രദ്ധിക്കാം.
ചാപ്റ്റർ 19 വേഴ്സ് 32.
19 അധ്യായത്തിന്റെ 32 വാക്യം.
The Lord was teaching many things to the people of Israel in the Old Testament.
പഴയനിമ കാലത്ത് തന്റെ ജനമായ ഇസ്രായേലിനെ ദൈവം അവർക്ക് ജീവിക്കുവാൻ വേണ്ടതായിരിക്കുന്ന പ്രമാണങ്ങൾ നൽകിക്കൊണ്ടിരുന്നു.
And one of the things he taught them,
അവരെ ദൈവം പഠിപ്പിച്ചതായ കാര്യങ്ങളിൽ ഒന്ന്,
how to respect older people.
പ്രായമുള്ളവരെ ബഹുമാനിക്കേണ്ട കാര്യത്തെക്കുറിച്ചാണ് 32 വാക്യത്തിൽ നാം കാണുന്നത്.
Verse 32.
32 വാക്യം, നരച്ചവന്റെ മുൻപാകെ എഴുന്നേൽക്കുകയും വൃദ്ധന്റെ മുഖം ബഹുമാനിക്കുകയും വേണം, നിന്റെ ദൈവത്തെ ഭയപ്പെടുകയും വേണം.
See, you read that as one sentence. It is one sentence. It proves that this is how you prove that you fear God or have reverence for God.
32 വാക്യത്തിന്റെ ആദ്യത്തെ വാചകമാണ് വായിച്ചത്. നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ, അവിടെ നിന്റെ ദൈവത്തെ ഭയപ്പെടുകയും വേണമെന്നുള്ളത് അതിനു മുൻപ് പറഞ്ഞേക്കുന്ന കാര്യവുമായിട്ട് ബന്ധപ്പെട്ട പറഞ്ഞിരിക്കുന്നത്. ദൈവഭയത്തിന്റെ ലക്ഷണം പ്രായമുള്ളവരെ ബഹുമാനിക്കുക എന്നുള്ളത്.
മെനി മാർക്സ് ഓഫ് അവർ reverence for God.
ദൈവത്തെ നാം ഭയപ്പെടുന്നു എന്നുള്ളതിനെ പല തെളിവുകളുണ്ട്.
One of the marks is I respect older people.
അതിൽ ഒരു തെളിവ്, ഒരടയാളം, ഞാൻ എന്നെക്കാൾ പ്രായമുള്ളവരെ ബഹുമാനിക്കുന്നു എന്ന്.
Even if that older person is a beggar.
എന്നെക്കാൾ പ്രായമുള്ളതായിരിക്കുന്ന വ്യക്തി ഒരു ഭിക്ഷക്കാരനായിക്കൊള്ളട്ടെ.
It doesn't make a difference to me.
എന്നെ സംബന്ധിച്ചോളം ഒരു വ്യത്യാസവുമില്ല.
I remember once when a beggar came to my gate.
ഒരിക്കൽ ഞങ്ങളുടെ വീടിന്റെ ഗേറ്റില് ഒരു യാചകൻ വന്ന സമയം ഓർക്കുന്നുണ്ട്.
The Lord said to me, how would you speak to him if he were dressed in a suit and a tie?
കർത്താവ് എന്റെ ഹൃദയത്തോട് ചോദിച്ചു, നിന്റെ ഗേറ്റിൽ ഇപ്പോൾ വന്നു നിൽക്കുന്ന ആള് നല്ല പരിഷ്കൃത വേഷധാരിയായിട്ട് സൂട്ടിന്റെ അയ്യൊക്കെ കെട്ടി വന്ന് നിന്നിരുന്നെങ്കിൽ നീ അവനെ എങ്ങനെ അവനോട് പെരുമാറിയെന്നെ? അങ്ങനെ അതേ നിലയിൽ ഈ ഭിക്ഷക്കാരനോടും ആ മനോഭാവത്തോടെ സംസാരിക്കണമെന്ന്
പറഞ്ഞു.
മുഷിഞ്ഞ് കീറിയ വസ്ത്രം ധരിച്ച ഒരു വ്യക്തിയായതുകൊണ്ട് പ്രായമുള്ള ഒരു യാചകനോട് ബഹുമാനമില്ലാതെ സംസാരിക്കാൻ ദൈവം നമ്മെ അനുവദിച്ചിട്ടില്ല.
We must learn to respect older people.
പ്രായമുള്ളവരെ ബഹുമാനിക്കുവാൻ നാം
പഠിക്കേണ്ടിയിരിക്കുന്നു.
32 വാക്യത്തിൽ നാം കാണുന്ന വൃദ്ധന്റെ മുഖം ബഹുമാനിക്കണം.
That was Old Testament.
അത് പഴയ നിയമകാലത്ത് തന്നെ ദൈവം നൽകിയ പ്രമാണമാണ്.
We say we are in the new covenant.
നാം പലപ്പോഴും ഓർക്കാറുള്ളത് അതൊക്കെ പഴയ കാലത്തെ കാര്യം, നമ്മൾ പുതിയ നിയമകാലത്തിൽ
ജീവിക്കുന്നു.
അങ്ങനെ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, പക്ഷെ പുതിയ നിയമകാലത്തെ നമുക്കുള്ള പ്രമാണം എന്താണെന്നൂടെ ഞാൻ പറയാം.
ഫോർ എക്സാമ്പിൾ, ഇൻ ദി ഓൾഡ് കവനന്റ് ദേ വർ ടു കീപ് വൺ ഡേ ഹോളി ഇൻ എ വീക്ക്.
ഉദാഹരണത്തിന്, പഴയ നിയമകാലത്ത് ആഴ്ചയിലെ ഒരു ദിവസം യഹോവയ്ക്ക് വിശുദ്ധമായിരിക്കണം. അത് ഒരു ശബത്ത് ആയ നിലയിൽ ദൈവത്തിന് ആചരിക്കണമെന്ന് പറഞ്ഞു.
Do you know how it is in the new covenant?
പുതിയ നിയമത്തിൽ എങ്ങനെയാണെന്നറിയാമോ?
Which day do you keep holy in the week?
പുതിയ നിയമ ജീവിതത്തിൽ ആഴ്ചയിലെ ഏത് ദിവസമാണ് വിശുദ്ധമായി സൂക്ഷിക്കേണ്ടത്? നിങ്ങൾ പറഞ്ഞത് ശനിയാഴ്ചയാണോ? പിന്നെ
മൺഡേ ഓർ
ട്യൂസ്ഡേ? തിങ്കളാഴ്ച.
7 days.
പലർക്കും ഞായറാഴ്ചയാണെന്ന് തോന്നുന്നു, പക്ഷെ ചിലർക്ക് പറഞ്ഞു 7 ദിവസമാണെന്ന്. അതാണ് എല്ലാ ദിവസവും യഹോവയ്ക്ക് വിശുദ്ധമാണ്.
In the Old Testament, Jesus, God said you must give 10%.
പഴയ നിയമ കാലത്ത് ദൈവം തന്റെ ജനത്തോട് പറഞ്ഞു, നിങ്ങളുടെ സകല നന്മയിൽ നിന്നും 10%, ആദ്യത്തെ 10% ദൈവത്തിന്
കൊടുക്കണം.
പുതിയ നിയമത്തിൽ ആ ശതമാനക്കണക്കിന് വല്ല വ്യത്യാസം വന്നിട്ടുണ്ടോ?
Yes.
ഉണ്ട്.
You can read it in Luke 14:32.
ലൂക്കോസിന്റെ സുവിശേഷം 14 അധ്യായത്തിന്റെ 33 വാക്യത്തിൽ ആ കാര്യം
പറഞ്ഞിട്ടുണ്ട്.
നിങ്ങൾക്കുള്ളതെല്ലാം സകലത്തിന്റെയും അവകാശം ദൈവത്തിനാണ്.
That doesn't mean I have to put everything in the offering box. It does mean I have to give everything to God.
അതിന്റെ അർത്ഥം എനിക്കുള്ള വരുമാനം മുഴുവനും, സമ്പത്ത് മുഴുവനും ഞാൻ സ്തോത്രാഴ്ചപ്പെട്ടിൽ ഇടണമെന്നല്ല, മറിച്ച് എല്ലാം ദൈവത്തിന് അർപ്പിതമായിരിക്കണം.
That which was only a small percentage in the old becomes total in the new.
പഴയനിയമകാലത്ത് ഒരു ചെറിയ ശതമാനം ഒരു ചെറിയ അളവിൽ ഉണ്ടായിരുന്ന പ്രമാണങ്ങൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അത് മുഴുവനായും ദൈവത്തിന് നൽകേണ്ട ഒരു സ്ഥിതിയിലേക്ക്.
In the Old Testament it said, honor the older person.
ദേവി പുസ്തകത്തിൽ നാം വായിച്ചത് വൃദ്ധരെ പ്രായമുള്ളവരെ ബഹുമാനിക്കണം
എന്ന. ന്യൂ കവനന്റ്
പുതിയ നിയമത്തിൽ നമുക്കുള്ള പ്രമാണം എന്താണ്?
1 Peter 2:17.
ഒന്ന് പത്രോസ് രണ്ടാം അധ്യായത്തിന്റെ 17 വാക്യം.
It says we are to honor all men.
എല്ലാവരെയും ബഹുമാനിപ്പീൻ എന്നാണ് എഴുതിയിരിക്കുന്നത്.
Now the new covenant standard goes higher than the old covenant.
നിങ്ങൾ ശ്രദ്ധിച്ചോ പഴയ നിയമത്തെ കാലത്തെ ജീവിത പടിയിൽ നിന്ന് എത്ര ഉന്നതമാണ് പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്.
And here also it says honor all men and fear God.
അവിടെയും പറഞ്ഞിട്ടുണ്ട് ദൈവത്തെ ഭയപ്പെടുക എന്നതിനോട് ചേർത്താണ് പറഞ്ഞിരിക്കുന്നത് സകല മനുഷ്യരെയും ബഹുമാനിക്കുക. പഴയമത്തിൽ ലേവ്യ പുസ്തകത്തിൽ നാം വായിച്ചതും അങ്ങനെ തന്നെയാണ്. നരച്ചവന്റെ വൃദ്ധന്റെ മുഖം മാനിക്കണം, ദൈവത്തെ ഭയപ്പെടുക.
One way in which I manifest my fear of God today is by honoring all men.
ഇന്ന് ഞാൻ ദൈവഭയമുള്ളവന് ഒരു വ്യക്തിയാണെന്ന് വെളിപ്പെടുത്തുന്ന ഒരു വിധം സകല മനുഷ്യരെയും ബഹുമാനിക്കുന്നതിലൂടെയാണ്.
I have tried my best to speak respectfully even to younger people.
ഞാൻ ആവോളം എന്നെക്കാൾ പ്രായം കുറഞ്ഞവരോടും ബഹുമാനപുരസരം സംസാരിക്കുവാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്.
There are people in my church in Bangalore who are younger than my youngest son.
Bangalore-le sabhayile enne ethum ilaya maganekkalum prayam koranja angangal undu.
I don't think even one of them will tell you that I have ever spoken disrespectfully to.
Angane ulla cherupakaril aarengilum njan orikkalengilum avarode bahumanamillade samsarichittundu ennu parayuvan kazhiyilla.
Why?
Endu kondanu?
I fear God.
Njan devathe bhayappedunnu undanu.
I am in the new covenant.
ഞാൻ പുതിയ നിയമത്തിന്റെ കീഴിലുള്ള ഒരു ദൈവവേദനാണ്.
We have to be strict with our children.
നമ്മുടെ കുഞ്ഞുങ്ങളോട് നാം അയവുള്ള മനോഭാവം കാണിക്കരുത്, കർശനമായ മനോഭാവം ഉണ്ടായിരിക്കണം.
But we must not call them pigs and dogs and donkeys and all these type of names.
അവരോട് അവർക്ക് ആവശ്യമുള്ള ശിക്ഷണം നൽകുകയും ഒക്കെ ചെയ്യുമ്പോൾ തന്നെ അവരെ മറ്റ് വളർത്തുമൃഗങ്ങളുടെ പേരൊന്നും വിളിക്കരുത്.
We must respect them because they are creations of God and God gifts here.
ദൈവം നൽകിയിരിക്കുന്ന ദൈവത്തിന്റെ പ്രതിച്ഛായ സൃഷ്ടിച്ച മനുഷ്യരാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ. അവർ പ്രായം കുറവാണെങ്കിലും അവരെ നാം ബഹുമാനിക്കണം.
They must see that father and mother speak respectfully to each other.
അവരുടെ മാതാപിതാക്കന്മാർ പരസ്പരം ബഹുമാനത്തോടെ സംസാരിക്കുന്നു എന്നുള്ളത് അവർക്ക് ശ്രദ്ധിപ്പാൻ കഴിയണം.
If we have failed in the past, let us repent.
കഴിഞ്ഞ കാലങ്ങളില് ഈ മേഖലയിൽ നാം പരാജയപ്പെട്ടെന്ന് വരികില് ഇപ്പോൾ നമുക്ക് അനുഭവിക്കാം.
And let us determine that from now onwards we will add a little salt in all our conversations.
നമ്മെല്ലാവരും എന്ന ദൈവം മുൻപാകെ ഈ കാര്യം തീരുമാനിക്കുമോ ആഗ്രഹിക്കുമോ, നമ്മുടെ പരസ്പരമുള്ള സംഭാഷണത്തിൽ ഒരു തരി കൂടി അല്പം കൂടെ ഉപ്പ് ചേർക്കുവാൻ നാം തയ്യാറാകുമോ?
I know this is very difficult sometimes when in times of tremendous provocation.
അത്യധികം പ്രകോപിപ്പിക്കപ്പെടുന്ന ചില സന്ദർഭങ്ങളിൽ ഞാൻ ഈ പറഞ്ഞ കാര്യം എത്രയും ദുഷ്കരമാണ് എന്നെനിക്കറിയാം.
But let's start with asking this question.
എന്നാൽ തുടക്കത്തിനായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ച് തുടങ്ങാം.
Is this a commandment of God?
ഇത് ദൈവത്തിന്റെ ഒരു കൽപ്പനയാണോ?
Let your speech, Colossians 4:6, always be with grace, seasoned with salt.
കൊലോസ്ലേഖനം 4:6 ആറാം വാക്യത്തിൽ നാം മുൻപേ ശ്രദ്ധിച്ചത് എന്താണ്? കർത്താവിന്റെ ഒരു കൽപ്പനയാണ്, നിങ്ങളുടെ വാക്കുകൾ എപ്പോഴും ഉപ്പിനാൽ രുചി വരുത്തിയത് ആയിരിക്കട്ടെ.
Let there always be grace in your speech.
നിങ്ങളുടെ സംഭാഷണത്തിൽ എപ്പോഴും കൃപയുണ്ടായിരിക്കട്ടെ. അതൊരു കൽപ്പനയാണ്.
It's a difficult commandment.
അത് ബുദ്ധിമുട്ടുള്ളതായിരിക്കുന്ന ഒരു പ്രമാണമാണ് എന്നെനിക്കറിയാം.
Jesus said in John 14.
യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായത്തിൽ യേശു പറഞ്ഞു.
Verse 15.
14:15 വാക്യം.
If you love me, you will keep my commandments.
നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളും.
He never gave me a commandment to have a half an hour family prayer meeting in the morning every day.
എല്ലാ ദിവസവും മുടങ്ങാതെ രാവിലെ 6 മണിക്കൂർ സമയം കുടുംബ പ്രാർത്ഥന ഉണ്ടായിരിക്കണം എന്ന നിർബന്ധമായി ഒരു കൽപ്പന കർത്താവ് എനിക്ക് തന്നിട്ടില്ല.
It's a good habit, but it's not a commandment.
അതൊരു നല്ല സ്വഭാവമാണ്, ജീവിത രീതിയാണ്. പക്ഷേ അത് കർത്താവിന്റെ ഒരു കൽപ്പനയല്ല, കർശനമല്ല.
I don't feel guilty if I don't do it one morning.
ഒരു പ്രഭാതത്തിൽ അങ്ങനെ കുടുംബ പ്രാർത്ഥന നടന്നില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ കുറ്റബോധമുള്ളവനായി തീരാറില്ല.
I won't even feel guilty if I never do it.
ഒരിക്കൽ പോലും അത് ചെയ്തില്ലെങ്കിലും എനിക്ക് കുറ്റബോധമില്ല.
because it's not a commandment.
കാരണം കർത്താവിന്റെ ഒരു കൽപ്പനയല്ല അത്.
But if once I speak without grace, I feel guilty because that is a commandment.
എന്നാൽ ഒരു തവണയെങ്കിലും കൃപയില്ലാതെ സംസാരിക്കുകയാൽ അതിനെക്കുറിച്ച് എനിക്ക് അനുതാപം ഉണ്ടാകേണ്ട ആവശ്യമുണ്ട്. കാരണം അത് കർത്താവിന്റെ കൽപ്പനയാണ്. നിങ്ങളുടെ സംഭാഷണം എപ്പോഴും കൃപയുള്ളതായിരിക്കണമെന്ന്.
But why is it some of you feel more guilty when you have missed family prayer than when you speak without grace?
എന്നാൽ സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, മുടങ്ങാതെ കുടുംബ പ്രാർത്ഥനയുള്ള നിങ്ങൾ ചിലർക്ക് എന്തെങ്കിലും കാരണവശാൽ ഒരു ദിവസം രാവിലെ നടന്നില്ലെന്ന് വരികിൽ കൃപയില്ലാത്ത ഒരു വാക്ക് പറയുന്നതിനേക്കാളും വലിയ കുറ്റബോധം ആ കാര്യത്തിൽ തോന്നുന്നത് എന്തുകൊണ്ടാണ്?
You must be having a different Bible from me.
എനിക്കുള്ള ബൈബിളിനേക്കാളും എന്തോ വ്യത്യാസമുള്ള ബൈബിൾ ആയിരിക്കാം നിങ്ങൾ ഉപയോഗിക്കുന്നത്.
My Bible never tells me to have family prayer every morning, but it does tell me to speak always with grace.
ഞാൻ ഉപയോഗിക്കുന്ന ബൈബിളിൽ വളരെ അന്വേഷിച്ചിട്ട് ഞാൻ ഒരിടത്തു പോലും മുടങ്ങാതെ കുടുംബ പ്രാർത്ഥന നടത്തണമെന്നുള്ളൊരു കൽപ്പന ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ നാം ഇവിടെ വായിച്ചതുപോലെ കൊലോസ്യരിൽ പറയുന്നു, നിങ്ങളുടെ വാക്കുകൾ എപ്പോഴും കൃപയുള്ളതായിരിക്കട്ടെ, ഉപ്പിനാൽ രുചി വരുത്തിയതായിരിക്കും.
Commandments of God are more important to me than the traditions of men.
എന്നെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ കൽപ്പനകളാണ് മനുഷ്യരുടെ പാരമ്പര്യങ്ങളെക്കാൾ പ്രധാനം.
And your children will grow better if you obey the commandments of God. The traditions of men will not help them.
നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരായി ദൈവിക വഴിയിൽ വളരണമെന്ന് വരികിൽ അവർക്ക് ദൈവത്തിന്റെ കൽപ്പനകളുടെ പ്രാധാന്യം നിങ്ങളുടെ ജീവിതം കൊണ്ട് തെളിയിക്കണം. മനുഷ്യരുടെ വ്യർത്ഥമായ പാരമ്പര്യങ്ങളല്ല.
If you love Jesus, keep his commandments.
നിങ്ങൾ യേശുവിനെ സ്നേഹിക്കുന്നെന്ന് വരികിൽ അവന്റെ കൽപ്പനകൾ പ്രമാണിക്കുവാൻ മനസ്സിലാക്കുക. അതാണ് യേശു പറഞ്ഞ ഈ വാക്കിന്റെ.
And you say to the Lord,
നിങ്ങൾ കർത്താവിനോട് പറയുന്നു,
Lord, but it is so difficult to keep this in times of provocation.
കർത്താവേ, അത്യധികം പ്രകോപിപ്പിക്കപ്പെടുന്ന സമയത്ത് കൃപയുടെ വാക്കുകൾ പറയാന്നുള്ളത് എത്ര ബുദ്ധിമുട്ടാണ്.
Oh, then the Lord has an answer in the next verse.
അതിന്റെ മറുപടി കർത്താവ് അടുത്ത വാചകത്തിൽ നമുക്ക് നൽകുന്നുണ്ട്.
John 14:16. 14:16. Is that difficult?
അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണോ?
Then I will ask the Father and he will give you another helper to help you keep these commandments forever.
എന്റെ ഈ കൽപ്പനകളെ ബുദ്ധിമുട്ടുള്ള ഈ കൽപ്പനകളെ പ്രമാണിക്കുന്ന നിങ്ങൾക്ക് വിഷമമാണോ? സാരമില്ല, ഞാൻ എന്റെ പിതാവിനോട് ചോദിക്കാം, അവൻ നിങ്ങളെ സഹായിക്കുവാനായിട്ട് ഒരു സഹായിയെ നൽകും.
Have you seen where the verse about the Holy Spirit comes? It comes immediately after verse 15.
സത്യത്തിന്റെ ആത്മാവ് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് എന്ന ദാനത്തെക്കുറിച്ച് കർത്താവ് പറയുന്നത് ഏത് പശ്ചാത്തലത്തിലാണെന്ന് മനസ്സിലായോ? 15 വാക്യത്തിൽ അവിടുത്തെ ബുദ്ധിമുട്ടുള്ള കൽപ്പനകൾ അനുസരിക്കുന്നതിന്റെ സന്ദർഭത്തിലാണ് ഇത്
പറയുന്നത്.
യേശുവിനറിയാം അവിടുത്തെ കൽപ്പനകൾ പലതും നമുക്ക് തന്നെ പാലിക്കാൻ ബുദ്ധിമുട്ടാണ്.
Never to lust with our eyes. You go and ask any young man in the world if that's an easy commandment.
നമ്മുടെ കണ്ണുകൊണ്ട് ഒരിക്കൽ പോലും മോഹിക്കാതിരിക്കുന്ന ഒരു കാര്യം ചെറുപ്പക്കാരായ സഹോദരങ്ങളോട് ചോദിച്ചു നോക്കിയാട്ട് എത്ര ബുദ്ധിമുട്ടുള്ള കാര്യം.
Go and ask married people how difficult it is.
എന്തിനെ ചെറുപ്പക്കാരുടെ കാര്യം പറയുന്നു? വിവാഹിതരായവരോട് ചോദിച്ചു നോക്കി, കണ്ണുകൊണ്ട് മോഹിക്കാതിരിക്കുന്നു പറയുന്നത് എളുപ്പമുള്ള ഒരു കൽപ്പനയാണോ?
Not at all. Always speak the truth. Let your yes be yes and your no be no always. You think that's an easy commandment?
നിങ്ങളുടെ ഉവ്വ് എപ്പോഴും ഉവ്വെന്നതിനെ ആയിരിക്കട്ടെ, ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്ന് തന്നെയും, നിരന്തരം സത്യം സംസാരിക്കുന്ന പറയുന്നത് എളുപ്പമുള്ള ഒരു കൽപ്പനയാണോ?
How many tight spots you have found yourself in life where you told a lie to get out of that tight situation?
നിങ്ങളുടെ ജീവിതത്തിൽ എത്ര സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് നിങ്ങളൊരു വിഷമസന്ധിയിലായിട്ട് ഒരു കൊച്ചു കള്ളം പറഞ്ഞ് അവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ടുള്ളത്?
What happened to the commandment?
കർത്താവിന്റെ കൽപ്പനയ്ക്ക് എന്ത് സംഭവിച്ചു?
No, God's commandments are not easy.
കർത്താവിന്റെ കൽപ്പനകള് അത്ര എളുപ്പമുള്ള കാര്യങ്ങളൊന്നും
അല്ല. That's why Jesus said, I'll pray the Father, he'll give you a helper to help you keep those commandments.
ഈ കൽപ്പനകൾ നമുക്ക് അസാധ്യമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് സഹായിയെ പരിശുദ്ധാത്മാവിനെ അയച്ചു തരുമെന്ന്.
That's why before it talks about wives and husbands, how they should relate to one another.
അതുകൊണ്ട് തന്നെയാണ് ഭാര്യാഭർത്തകന്മാർ തമ്മിലുള്ളതായിരിക്കുന്ന ജീവിതത്തെക്കുറിച്ച് പറയുന്നതിന് മുൻപേ.
Do you know the great passage in the New Testament about husbands and wives?
ഭാര്യാഭർത്തകന്മാരെ കുറിച്ച് പറയുന്ന പുതിയ നിയമത്തിലെ ഏറ്റവും മനോഹരമായിരിക്കുന്ന ഭാഗം ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ?
Where is that?
അതെവിടെയാണ്? ബൈബിൾ അറിയാവുന്ന സഹോദരങ്ങളൊക്കെ പറഞ്ഞാട്ടെ. എഫേസ്യ ലേഖനത്തിൽ അല്ലേ?
ചാപ്റ്റർ
അധ്യായം കൂടെ
5:22 What does it say before that?
എന്നാൽ 22 വാക്യത്തിൽ ഭാര്യമാരെ തുടർന്ന് ഭർത്താക്കന്മാരെ എന്നൊക്കെ വിളിച്ച് പറയുന്നതിന് മുൻപേ അതിന്റെ നേരെ മുകളിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? 18 വാക്യം നോക്കിയാട്ടെ.
Be filled with the Holy Spirit.
ആത്മാവ് നിറഞ്ഞവരാകുക.
Otherwise, don't waste your time trying to live this family life. It is impossible.
ആത്മാവ് നിറഞ്ഞവരായി തീരുവാൻ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ അത് നിങ്ങൾക്ക് ആവശ്യമില്ലെന്ന് വരികില് നല്ല കുടുംബജീവിതത്തെക്കുറിച്ചുള്ള ചിന്ത മറന്നേക്കുക.
Be filled with the Spirit.
പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവരാകുക.
Then wives, be like this to your husbands. Husbands, be like this to your wives.
ആ കൽപ്പന അത് നമ്മൾ സ്വീകരിച്ചതിന് കഴിഞ്ഞതിന് ശേഷം അടുത്തത് നമുക്ക് സ്വീകരിക്കാം. ഭാര്യമാരെ,
ഭർത്താക്കന്മാരോട് ഇങ്ങനെ പെരുമാറുക, ഭർത്താക്കന്മാരെ ഭാര്യമാരെ സ്നേഹിക്കുക.
Children, be like this to your parents. Parents, treat your children like this.
അപ്പോൾ കുഞ്ഞുങ്ങളോടും പറയാം, മാതാപിതാക്കന്മാരോടും പറയാം, നിങ്ങൾ ഇങ്ങനെ കുടുംബത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവരാകുവേ.
And immediately after this passage on the home,
ഭവനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഈ പ്രത്യേക ഭാഗം കഴിഞ്ഞ ഉടൻ തന്നെ,
what is the next section?
അടുത്ത ഭാഗം ഏതാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ?
The great passage on spiritual warfare.
ആറാം അധ്യായത്തിന്റെ പത്താം വാക്യം മുതലുള്ളതായിരിക്കുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുമ്പോഴറിയാം, ആത്മീയ പോരാട്ടത്തെ
കുറിച്ച്.
പിശാചിനെതിരെ ദൈവത്തിന്റെ സർവായുധ വർഗവും ധരിച്ച് നിൽക്കുക. എവിടെയാണ്?
ഇൻ യുവർ ഹോം.
നിങ്ങളുടെ വീട്ടിൽ ഈ ആയുധമൊക്കെ ധരിച്ച് നിൽക്കണം.
The whole section on the home is bracketed between be filled with the spirit and put on the armor of God to fight the devil.
ദൈവം പണിയുന്നതായിരിക്കുന്ന ഒരു ദൈവിക ഭവനം, കുടുംബം, ആ കുടുംബത്തെക്കുറിച്ച് പറയുന്ന മനോഹരമായിരിക്കുന്ന ഈ ഭാഗം മുൻപും പിൻപും, ഒരിടത്ത് മുൻപ് പറയുന്നത് എന്താ? ആത്മാവിനാൽ നിറയുക. അതിനുശേഷം പറഞ്ഞിരിക്കുന്നത് പിശാചിനോട് ദൈവത്തിന്റെ ആയുധം ധരിച്ച് നിൽക്കുക.
യു നോ ആൻഡ് ഐ നോ ഇറ്റ് ഈസ് ഇൻ ദ ഹോം ദാറ്റ് ദ ഡെവിൾ ഫൈറ്റ്സ് ദ ബാറ്റിൽ.
എനിക്ക് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം, നമ്മുടെ ഭവനങ്ങളിലാണ് പിശാച് തന്റെ പോരാട്ടം
നടത്തുന്നത്.
ഭവനങ്ങളിലാണ് പിശാച് നമ്മെ തകർത്ത് കളയുവാൻ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുവാനായി നമുക്ക് ദൈവത്തെ അന്വേഷിക്കാം. നമ്മുടെ ഈ തലമുറയിലെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന കുടുംബങ്ങൾ നമുക്കുണ്ടാകേണ്ടതിനായി നമുക്ക് ദൈവത്തെ ഹൃദയം വെച്ച്
അന്വേഷിക്കാം.
ദൈവത്തിന്റെ സന്നിധിയിലെ തലകൾ വണക്കി ചില നിമിഷങ്ങൾ നമുക്ക് പ്രാർത്ഥനയിൽ ജാഗരിക്കാം.
I want you to be silent for a few moments before God and think about what you have heard.
സകലവും കാണുന്ന ദൈവത്തിന്റെ മുൻപാകെ തികഞ്ഞ നിശബ്ദതയിൽ ദൈവം നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുവാൻ, നിങ്ങളുടെ ജീവിതത്തെ പരിശോധിക്കുവാൻ നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുന്നു.
If you want to get the maximum benefit out of this message, if you think of it, apply it to your own home.
നാം കേട്ടതായിരിക്കുന്ന ദൈവിക സന്ദേശത്തിന്റെ പരമാവധി പ്രയോജനം നിങ്ങൾക്ക് ലഭിക്കണമെന്ന് വരികിൽ മറ്റാരെയും മറ്റേതൊരു കുടുംബത്തെക്കുറിച്ചും ചിന്തിക്കാതെ നിങ്ങളുടെ സ്വന്തം കുടുംബജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുകയും ദൈവം നിങ്ങളോട് സംസാരിച്ച കാര്യങ്ങളെ അവിടെ കൊണ്ടുവരേണ്ട ആവശ്യതയ്ക്കായി കർത്താവിനെ അന്വേഷിക്കുകയും
ചെയ്യും.
ഒരു പ്രസംഗത്തിന്റെ നല്ല ചില പോയിന്റുകൾ എന്നുള്ള നിലയിലല്ല നിങ്ങളത്
ചിന്തിക്കേണ്ടത്.
നിങ്ങളുടെ സ്വന്തം കുടുംബജീവിതത്തിനായിട്ടുള്ള ദൈവത്തിന്റെ പ്രായോഗികമായ സഹായങ്ങൾ എന്ന നിലയിൽ നിങ്ങൾ ഈ കാര്യങ്ങളെ ധ്യാനിക്കുക.
ഗോഡ് ഹാസ് സെന്റ് എ ഹെൽപ്പർ ടു ഹെൽപ് യു ഇൻ ദിസ് ലൈഫ്.
ഏറ്റവും ബുദ്ധിമുട്ടുള്ളതായിരിക്കുന്ന, പോരാട്ടമുള്ളതായിരിക്കുന്ന ഈ കുടുംബ ജീവിതത്തില് നിങ്ങളെ സഹായിപ്പാൻ, നിങ്ങളോട് കൂടെ നടപ്പാൻ ദൈവം ഒരു നല്ല സഹായിയെ അയച്ചിരിക്കുന്നു.
ഹാസ് സെന്റ് എ ഹെൽപ്പർ ടു ഹെൽപ് യു ബ്രിങ് അപ്പ് യുവർ ചിൽഡ്രൻ റൈറ്റ്.
നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവത്തിന്റെ ഭക്തിയിലെ നല്ല വഴിയിൽ നടത്തിക്കൊണ്ടുവരുവാൻ, നിങ്ങളെ സഹായിക്കുവാൻ ഒരുവനെ ദൈവം അയച്ചിരിക്കുന്നു.
ഹാസ് സെന്റ് എ ഹെൽപ്പർ ടു ഹെൽപ് യു കൺട്രോൾ യുവർ ടങ് ടു സ്പീക്ക് റെസ്പെക്റ്റ്ഫുള്ളി ടു യുവർ ഹസ്ബൻഡ് ആൻഡ് വൈഫ്.
പരസ്പരം ബഹുമാനത്തോടെ സംസാരിക്കുവാൻ, നിങ്ങളുടെ നാവിനെ നിയന്ത്രിക്കുവാൻ സഹായിക്കുന്ന ഒരു നല്ല സഹായിയെ ദൈവം നിങ്ങൾക്കായി നൽകിയിരിക്കുന്നു.
Value this helper more than all your religious activities and traditions.
മനുഷ്യരുടെ പാരമ്പര്യങ്ങളെക്കാളും നിങ്ങളുടെ മതഭക്തിയുടെ ആചാരങ്ങളെക്കാളും ഒക്കെ അധികമായിട്ട് ദൈവം നൽകിയിരിക്കുന്ന ഈ നല്ല സഹായിയെ വിലമതിക്കുവാൻ ഹൃദയത്തിൽ തീരുമാനിക്കുകയാണ്.